സഭയിൽ വരുവാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. നിങ്ങള് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായിട്ട് ദൈവത്തിനും നിങ്ങൾക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ചുരുക്കമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് ഈ സമയം നമുക്ക് അനുഗ്രഹിച്ചു തരേണ്ടതിനായിട്ട് കർത്താവിലേക്ക് നമുക്ക് നോക്കാം. കർത്താവിന്റെ വചനത്തിൽ നിന്നും ചുരുക്കമായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് കർത്താവ് നമ്മളെ തയ്യാറാക്കട്ടെ. പിതാവേ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുന്ന് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമാറാകണമേ. ഞങ്ങളുടെ ആത്മാവിൽ അങ്ങേ കണ്ട് കർത്താവേ, അങ്ങയുടെ ശബ്ദം കേട്ട് ഹാലേലൂയ അങ്ങേ അനുഗമിക്കുന്നവരായിരിക്കാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളോട് അരുളി ചെയ്യുവാനുള്ളത് അവിടുന്ന് തന്നെ ഞങ്ങളോട് അറിയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും പെയ്ത് ഹാലേലൂയ ഈ ഭൂമിയെ ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ അങ്ങയുടെ വചനമാകും ഞങ്ങൾ ഹാലേലൂയ വായിക്കുന്നു. കർത്താവ്, അങ്ങനെയുള്ള വചനത്തെ ഞങ്ങളുടെ ഇടയിൽ അയക്കണമേ. ഞങ്ങൾ കേട്ടുമറക്കാതെ കർത്താവെ എന്നും ഹൃദയത്തിൽ കരുതി ഹാലേലൂയ കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഒരു സുവിശേഷകൻ ജീവിച്ചിരുന്നു. വെളിരാജ്യത്തിൽ നിന്ന് വന്ന് വളരെ വർഷങ്ങളോളം അദ്ദേഹം തന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാതെ ഭാരതത്തിൽ സുവിശേഷം അറിയിച്ച ഒരു വ്യക്തിയാണ് സ്റ്റാൻലി ജോൺസ്. അദ്ദേഹം ദൈവവചനത്തിന്റെ വചനത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞത്, നമ്മൾ കൊളോസ്യ ലേഖനം അവസാനം നോക്കുമ്പോൾ അവിടെ ലവോദ്യക്കയ്ക്ക് ഒരു ലേഖനം എഴുതിയതായിട്ട് നാം കാണുന്നുണ്ട്. ആ ലേഖനം എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. അപ്പം ലവോദ്യക്കയ സഭയുടെ പ്രത്യേകത അറിയാമല്ലോ നിങ്ങൾക്ക്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അവര് ചൂടും തണുപ്പും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അപ്പം പൗലോസ് അവർക്കൊരു ലേഖനം എഴുതിയപ്പോൾ അവരെന്ത് ചെയ്തു, പൗലോസിന്റെ ഒരു ലേഖനം വന്നത് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ച് എവിടെയോ വെച്ചു. ആ കിട്ടിയ ആളത് മറന്നുപോയി. അത് അവിടെ നമ്മുടെ വചനത്തിൽ നമുക്കത് കിട്ടിയിട്ടില്ല, അത് നഷ്ടപ്പെട്ടു പോയി. സ്റ്റാൻലി ജോൺസ് പറഞ്ഞത്, അപ്പോസ്തോല പ്രവർത്തികൾ നഷ്ടപ്പെടാത്തതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ദൈവസഭയ്ക്ക് വലിയ ഛേദം സംഭവിക്കുമായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അപ്പോസ്തോല പ്രവൃത്തികൾ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തീയ വിശ്വാസം എങ്ങനെയായിരുന്നേനെ? പലരും അപ്പോസ്തോല പ്രവൃത്തികൾ വായിക്കാറില്ല, അല്ലെങ്കിൽ അതിന് തക്കതായ പ്രാധാന്യം കൊടുക്കാറില്ല. പല പഠിപ്പീര് അതിന്റെ പുറകിലുണ്ട്, അതിലേക്കൊന്നും കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ തന്നെയും അപ്പോസ്തല പ്രവൃത്തികൾ ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തീയ വിശ്വാസം ഏതാനും ചില തത്വ സംഹിതകളിൽ മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്നു. നമുക്ക് ദൈവം വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തോട് ഓരോ അധ്യായം നമ്മൾ നമ്മുടേതായ രീതിയിൽ എഴുതി ചേർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഏറ്റവും അവസാനിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. മറ്റ് ലേഖനങ്ങൾ അവസാനിക്കുന്നത് വന്ദനം എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് പോലെ അല്ല അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിച്ചിരിക്കുന്നത്. അത് അവിടെ തീർന്നിട്ടില്ല. ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അത് തുടരും, ഇനിയും തുടരും എന്നുള്ള രീതിയിലാണ് ആ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെ വ്യക്തിപരമായിട്ടും സഭയായിട്ടും നമ്മളെ എന്തിന് നമ്മളെ വെച്ചിരിക്കുന്നു. ഈ കേർപുരത്ത് നമ്മളെ ഇത്രത്തോളം ദൈവമക്കളെ കാണുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവം ഇവിടെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ സഭയായും വ്യക്തികളായും കുടുംബങ്ങളായും ദൈവം നമ്മെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മളെ വെച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ചുരുക്കമായ ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു 5000 പേരെ അപ്പം കൊടുത്ത് പോഷിപ്പിച്ച ഒരു അത്ഭുത സംഭവം നാം അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവര് ജനക്കൂട്ടങ്ങളായിരുന്നു. ഇന്ന് എത്ര പേര് സംസാരിച്ചാൽ 3 ദിവസം തുടർച്ചയായിട്ടിരുന്ന് കേൾക്കും ഒരു ജനക്കൂട്ടം? സഭയിലുള്ളവർ പോലും 3 മണിക്കൂർ വളരെ കഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത്. കർത്താവ് 3 ദിവസം അവർ ഭക്ഷണം പോലും മറന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് അന്ന് വചനം കേട്ടു. അപ്പൊ മൂന്നാമത്തെ ദിവസമായപ്പോൾ കർത്താവിന് അവരോട് കരുണ തോന്നി, പറഞ്ഞു നമുക്ക് ഇവരെ പന്തി പന്തിയായിട്ടിരുത്തി അപ്പം ഒക്കെ കർത്താവ് കൊടുത്തു. എന്നാൽ ഞാൻ നിങ്ങളോട് നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം, പിറ്റേ ദിവസവും അവർ കർത്താവിനെ അന്വേഷിച്ചു വന്നു. പിറ്റേ ദിവസവും അവര് വന്നു. എന്നാൽ രണ്ടാമത്തെ ദിവസം അവർ എന്തിനാണ് വന്നത്? രണ്ടാമത്തെ ദിവസം അവര് വചനം കേൾക്കാനല്ല വന്നത്, അവര് അപ്പം തിന്നാനാണ് വന്നത്. ആദ്യത്തെ ദിവസം അവര് വചനം കേൾക്കാനായിട്ട് വന്നു. കർത്താവ് അവരുടെ ആത്മീകവും ശാരീരികവുമായ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുത്തു. എന്നാൽ രണ്ടാമതവര് ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ അവരുടെ ആത്മീക ആവശ്യവും നിറവേറിയില്ല, അവരുടെ ഭൗതിക ആവശ്യങ്ങളും നിറവേറിയില്ല. ആറാം അധ്യായത്തിൽ 26 വാക്യം കർത്താവ് അവര് വ്യക്തമായിട്ട് അവരോട് പറയുന്നുണ്ട്. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അത്ഭുതം കണ്ടത് കൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തിയായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. 27 കർത്താവ് പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രയത്നിക്കുവിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. നമ്മെ ഈ കാലഘട്ടത്തിൽ വിളിച്ചിരിക്കുന്നത് ഈ സ്വർഗീയ അപ്പത്തിന്റെ ഭാഗമായി തീരുവാനായിട്ടാണ്. നാം ഒരു വിഷയം ചിന്തിക്കുക, നമ്മളൊരു ഹോട്ടലിൽ പോയി, ഹോട്ടലിൽ ഇപ്പൊ മെനു കാർഡുണ്ട്, മെനു കാർഡിലൊക്കെ മെനുവിൽ ഉള്ള സാധനങ്ങളുടെയൊക്കെ പിക്ചർ വരെ കൊടുക്കാറുണ്ട്. അപ്പം ചിന്തിക്കുക, നമ്മളൊരു ഹോട്ടലിൽ കയറി മെനു കാർഡൊക്കെ നോക്കി, നമ്മൾ പല തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളുടെയൊക്കെ പിക്ചറൊക്കെ കണ്ടു, നമുക്ക് തൃപ്തിയാവുമോ? നമ്മുടെ വിശപ്പ് മാറുമോ? അതെല്ലാം വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശപ്പ് മാറുമോ? അവരുടെ മെനുവിൽ എന്തൊക്കെ ഉണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറുന്നില്ല. അത് കഴിച്ചുവെങ്കിൽ മാത്രമേ, അത് നമ്മുടെ ശരീരത്തിൽ ഭാഗമായെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ ദൈവവചനം വായിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുന്നില്ല. ദൈവവചനം അനുസരിക്കുമ്പോഴാണ് അത് ഭക്ഷിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവിടെ കർത്താവ് പലതരത്തിൽ തിരിച്ചു മറിച്ചുമൊക്കെ ഈ അപ്പം ഭക്ഷിക്കുന്ന കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ 30 പല പ്രാവശ്യം കർത്താവ് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങള് ഈ അപ്പമൊന്നും അല്ല, ഞങ്ങള് സ്വർഗത്തിൽ നിന്ന് നേരിട്ട് തന്ന അപ്പം ഞങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ കർത്താവ് 2 എടുത്തു പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിലെ അപ്പം ഭക്ഷിച്ചുവെങ്കിലും അവര് മരിച്ചുപോയി. 58 വേറൊരിടത്തും അത് പറയുന്നുണ്ട്, 58 പ്രത്യേകം പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പാവുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ ഭക്ഷിക്കുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നോക്കുമ്പോ അപ്രിയമുള്ളവരെ, കർത്താവ് അത്ഭുതകരമായിട്ട് ഏതാനും ചില അപ്പവും ചില മീനുകളും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. അതിന്റെ എഫക്റ്റ് എത്ര നേരം ഉണ്ടായിരുന്നു? എത്ര നേരം ഉണ്ടായിരുന്നു? 24 പോലും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പേ അടുത്ത അവര് വിശന്നു അല്ലേ. ഇനി അത് പോട്ടെ, സ്വർഗത്തിൽ നിന്ന് നേരിട്ട് തന്നെ അവര് അപ്പം ഭക്ഷിച്ചവരെവിടെ പോയി? അതാ കർത്താവ് ഇപ്പൊ പറഞ്ഞത്, അവര് മരിച്ചുപോയി. ഈ ലോകത്തിൽ നമുക്ക് പല ആവശ്യങ്ങളുണ്ട്, കർത്താവ് തന്നെ ചില പല ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റി തരും. രോഗസൗഖ്യത്തിൽ കൂടിയാകാം ഒരുപക്ഷെ നാം കർത്താവിലേക്ക് വന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭൗതികമായ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടതുകൊണ്ടാകാം നാം കർത്താവിങ്കിലേക്ക് വന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിലെ ഭൗതികമായ എന്ത് നന്മ നാം ദൈവമായ കർത്താവിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചു എന്ന് വന്നാൽ പോലും അത് ഈ ലോകത്തിൽ തന്നെ അവസാനിക്കുന്ന കാര്യങ്ങളാണ്. പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ്, ലോകത്തിൽ നാം കാണുന്നത് അല്ലെങ്കിൽ ലോകത്തിൽ നാം അനുഭവിക്കുന്ന എന്ത് ഭൗതിക നന്മയാണെങ്കിലും അത് താൽക്കാലികമാണ്, അത് ഈ ലോകത്തിൽ തന്നെ അവസാനിക്കുന്നതാണ്. പലർക്കും ഒരു സമസ്യയായിട്ടുള്ള കാര്യം, പല ദൈവദാസന്മാരുടെയും കയ്യാൽ പലർ സൗഖ്യം പ്രാപിക്കുന്നു, പക്ഷേ പല ദൈവദാസന്മാരും അവര് തന്നെ രോഗികളാണ്. ഇതെങ്ങനെ സംഭവിക്കും? നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ ഏലിയാവ് ദൈവമനുഷ്യനായിരുന്നു, അതിശക്തനായ ദൈവമനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പിന്തുടർന്നു പോയ ഏലീഷ അദ്ദേഹം ആഗ്രഹിച്ചു, ഇരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇരട്ടി അത്ഭുതങ്ങളും. ഏലിയാവ് ചെയ്തതിന്റെ ഇരട്ടി അത്ഭുതങ്ങളും ഏലീഷ ചെയ്തു. എന്നാൽ എലീശ എങ്ങനെയാണ് മരിച്ചത്? എങ്ങനെയാണ് എലീശ മരിച്ചത്? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് എലീശ മരിച്ചത്? എലീശ മരിച്ചുപോയോ അതോ എലീശയെ എടുക്കപ്പെടുവാണോ ചെയ്തത്? രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4 ശൂനേങ്കാരിത്തിയുടെ മകനെ എലീശ ഉയർപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ 13 വരുമ്പോൾ, 13 രണ്ട് രാജാക്കന്മാർ 13 മരണകരമായ രോഗം എലീശയ്ക്കുണ്ടായി എന്ന് പറയുന്നുണ്ട്. 13:14 പറയുന്നത്, ആ കാലത്ത് എലീശ മരണകരമായ രോഗത്താൽ ബാധിതനായി തീർന്നു. നോക്കുക, ഈ വ്യക്തി മരിച്ചതിന് ശേഷം 20 പറയുന്നു, എലീശ മരിച്ചു, അവനെ അടക്കം ചെയ്തു. ആ വർഷം സംഭവിച്ച ഒരു കാര്യം, അവിടെ ചില ആൾക്കാര് ഒരു മനുഷ്യനെ അടക്കുവാനായിട്ട് കൊണ്ടുപോയി. 21 അടക്കാൻ കൊണ്ടുപോയപ്പോൾ ഒരു പടത്തുകൂട്ടത്തെ കണ്ടിട്ട് അവര് ഭയപ്പെട്ട് ആ ശവശരീരം ഏലിയാവിന്റെ അത് വീണുപോയി. അവിടെ വീണുപോയി, അവിടെ ഏലിയാവിന്റെ അസ്ഥികൾ ഉണ്ടായിരുന്നു. ആ അസ്ഥിയെ തൊട്ട ആ ശവശരീരം അത് ജീവിച്ചു. നോക്കുക, രോഗബാധിതനായി മരിച്ച ഒരു ദൈവ ദാസന്റെ അസ്ഥികളിൽ തൊട്ട് ഒരുവൻ ജീവിക്കുന്നു. 2 ഏലിയാവ് ഉയർപ്പിച്ചത്, ഒന്ന് മരണത്തിന് മുമ്പ്, ഒന്ന് മരണത്തിന് ശേഷവും. തന്റെ അസ്ഥികളിൽ കൂടി ഒരു മനുഷ്യൻ ജീവിച്ചു, അസ്ഥികളെ തൊട്ടുപോലും ജീവിച്ചു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആ വ്യക്തി മരിച്ചുപോയി. വേറൊരു ഉദാഹരണം പറയാം, ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു. ലാസർ കാരണം അനേകം യഹൂദന്മാരെ കർത്താവിൽ വിശ്വസിച്ചു. അപ്പോ കർത്താവിനെ കൊല്ലുവാനുള്ള പദ്ധതി അവരിട്ടപ്പോൾ അവര് ചിലര് പറഞ്ഞു, ലാസറിനെയും കൊല്ലണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. പന്ത്രണ്ടിന്റെ 10 പറയുന്നത്, ലാസറിനെയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. 12:10 യോഹന്നാൻ 12:10, അവർക്ക് ലാസറിനെ കൊല്ലേണ്ടി വന്നോ? വന്നോ? ലാസർ എന്ത് ചെയ്യും? എവിടെ പോയി? ലാസറിന് എന്ത് സംഭവിച്ചു? ലാസർ മരിച്ചുപോയി. കർത്താവ് അത്ഭുതകരമായിട്ട് സൗഖ്യമല്ല, 4 മരിച്ച വ്യക്തിയായിരുന്നു ലാസർ. ലാസറിനെ ഉയർപ്പിച്ചതാണ്. ഇന്ന് ലാസർ എവിടെയാണ്? ലാസർ പിന്നെ മരിച്ചുപോയി, ലാസറിനെ കൊല്ലേണ്ടി വന്നില്ല. എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്ന എന്ത് ഭൗതിക നന്മയാണെങ്കിലും, രോഗസൗഖ്യമാണെങ്കിലും, അത് താൽക്കാലികമാണ്. കർത്താവിൽ നിന്ന് രോഗസൗഖ്യം പ്രാപിച്ച ഒരു വ്യക്തി വീണ്ടും വേറെ എന്തെങ്കിലും രോഗം വന്ന് മരിച്ചുപോയെന്ന് വരാം, പിന്നീട് ഒരു രോഗം വന്ന് മരിച്ചുപോയെന്ന് വരാം. ഇതിനെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തിൽ ഭൗതികമായി നാം പ്രാപിക്കുന്ന കാര്യങ്ങളൊക്കെയും താൽക്കാലികമാണ്. എന്നാൽ കർത്താവ് പറയുന്നത്, ഈ ലോകത്തിന്റെ അപ്പത്തിന് വേണ്ടിയല്ല എന്റെ പിതാവ് നിങ്ങൾക്ക് തരുവാനുള്ള ജീവന്റെ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം. അങ്ങനെ ജീവന്റെ അപ്പത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്? ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും, എന്നേക്കും ജീവിക്കും. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് കർത്താവ് വീണ്ടും വീണ്ടും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. 6 യോഹന്നാന്റെ സുവിശേഷം 6 പറയുകയാണ്, 6:39 പറയുന്നുണ്ട്, എല്ലാവരെയും അന്ത്യനാളിൽ ഉയർത്തെൽമേൽപ്പിക്കണം എന്നാകുന്നു എന്റെ അയച്ചവന്റെ ഇഷ്ടം. 44 വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അന്ത്യനാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. 51 പറയുന്നു, സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. 54 പറയുന്നു, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ അന്ത്യനാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നാം എന്ത് നമ്മൾ എന്തിന്റെ ഭാഗമായിരിക്കണം? ആ അപ്പം ഭക്ഷിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്താണ് കർത്താവ് വചനത്തിൽ കൂടിയും അല്ലാതെയും നമ്മളോട് സംസാരിക്കും, നമ്മളോട് ഇടപെടും. കർത്താവിനെ കർത്താവൻ ആത്മാവാകുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ദൈവം പറയുന്നത്. വചനം അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പോ അവർക്കൊരു ചിന്താക്കുഴപ്പമുണ്ടായി, ഇവനെ എങ്ങനെ നിങ്ങൾ ഭക്ഷിക്കും? കുറെ പേരൊക്കെ കുറെ ശിഷ്യന്മാരൊക്കെ യേശുവിനെ വിട്ടുപോയി. അതിനുശേഷം കർത്താവ് പറഞ്ഞു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, മാംസം കഴിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. 63 പറയുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. കർത്താവ് സംസാരിക്കുന്ന വചനമാണ് ആത്മാവും ജീവനും. വചനം രണ്ടു തരമുണ്ട്, റീമയുണ്ട്, ലോഗോസ് ഉണ്ട്. ഈ എഴുതപ്പെട്ട നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം ലോഗോസ് ആണ്. നമ്മൾ കർത്താവിനെ ആത്മാവിൽ നമ്മൾ കേൾക്കുമ്പോൾ ഈ ലോഗോസ് നമുക്ക് റീമയായിട്ട് തീരുന്നു. നമ്മൾ കേൾക്കപ്പെട്ട വചനം, ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. നീ ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം, സഭയായിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണം. ദൈവം നമുക്ക് ഒരു വെളിപാട് നൽകി നമ്മെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14 കർത്താവ് പറയുന്നത്, നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചു നിന്നെ മഹത്വപ്പെടുത്തി. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ഒരു പ്രവൃത്തി തികയ്ക്കുവാനായിട്ടുണ്ട്. കർത്താവ് ഒരു പ്രത്യേകമായ ദൗത്യത്തോടുകൂടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവിന് ഒരു പ്രത്യേക ദൗത്യം ഉണ്ടായിരുന്നു ലോകത്തിൽ വന്നപ്പോൾ. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് രക്ഷിച്ചത്, നമുക്ക് ഓരോരുത്തരും പ്രത്യേക ദൗത്യമുണ്ട്. നമുക്ക് ആത്മാവിന്റെ വരങ്ങൾ കർത്താവ് നൽകിയിട്ടുണ്ട്. ആ വരങ്ങൾ ആത്മാവിൽ നാം ഉപയോഗിക്കണം. അത് സഭയ്ക്ക് അനുഗ്രഹമായി തീരും, കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് അത് അനുഗ്രഹമായി തീരും. 17 കർത്താവ് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ഇവിടെ പറയുന്നുണ്ട്. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നതിനാൽ ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ പറ്റി പറയുന്നത്, എബ്രായലേഖനത്തിൽ പറയുന്നത്, അവൻ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു, തന്നെ അനുസരിക്കുന്ന ഏവരുടെയും രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. ദൈവവചനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അനുസരണത്തിന്റെ ഒരു സ്റ്റെപ്പ് വെക്കേണ്ടതായിട്ടുണ്ട്. നാം കണ്ടത് വചനം വെറും വാക്കുകളായിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ ഇരിക്കേണ്ടത്. ദൈവ കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, എന്നാൽ ആത്മാവ് ജീവിപ്പിക്കുന്നതാണ്. കർത്താവിന്റെ വാക്കുകൾ നാം കേട്ട് അനുസരിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടും സമൂഹങ്ങളായിട്ടും അല്ലെ കുടുംബമായിട്ടും ദൈവം നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ വഴി നടത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വത്തിനായിട്ട്, ദൈവത്തിന്റെ ഹിതത്തിനായിട്ട് മുന്നോട്ട് പോകുവാൻ തക്കോണം നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക അത്യാവശ്യമായ കാര്യമാണ്. വീഡിയോ, ഒരു ചെറിയ 5 ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വില്യം ബൂത്ത് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ ഉണ്ടായ ഒരു 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 ദർശനമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലും ഇത് വളരെയധികം എന്താ പറയുക അർത്ഥവത്താണ്. അതുകൊണ്ടാണ് നിങ്ങളെ കാണുവാൻ ഇത് 5.5 ഉണ്ട് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും നാം ചിന്തിക്കുന്നത് ദൈവവചനം പറയുന്നത് അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുന്നതൊക്കെ ചില പ്രത്യേക ആൾക്കാര് കാറ്റഗറി ആൾക്കാർ മാത്രമാണ്. അങ്ങനെയല്ല, കർത്താവിന്റെ വചനം എന്താണ് പറയുന്നത്? ഭൂമിയുടെ അവസാനത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. കർത്താവ് നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് നമ്മൾ കർത്താവിന്റെ സാക്ഷികളാകുവാനായിട്ടാണ്. അതൊരു പക്ഷേ നമ്മൾ അയൽപക്കത്ത് പോയി, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബന്ധുവീട്ടിൽ പോകുന്നതാകാം, അല്ലെങ്കിൽ ദൂരെ ഒരു സ്ഥലത്ത് പോകുന്നതാകാം. ഞങ്ങളെപ്പോലെ ഒരു പക്ഷേ ഞങ്ങൾ ദൂരെ ഒരു പ്രത്യേകമായ ദൗത്യത്തോടുകൂടി പോകുന്നതാകാം.
I saw a dark and stormy ocean. In that ocean, I thought I saw multitudes of poor human beings plunging and floating and shouting and shrieking, cursing and struggling and drowning. And out of this dark, angry ocean, I saw a mighty rock that rose up with its summit towering high above the stormy seas. And all round the base of the rock, I saw a vast platform. And on this platform, I saw with delight a number of the poor wretches continually climbing out of the angry ocean. And I saw that some of those who were already safe on the platform were fervently helping the poor creatures still in the angry waters to reach safety. But something puzzled me. Although they had all been rescued at one time or another from the ocean, nearly everyone seemed to have forgotten all about it. Anyway, the memory of
space.
നമ്മൾ ഈ കാണുന്നത് ഒരു പ്ലാറ്റ്ഫോം കാണുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ഈ ലോകമാകുന്ന സാഗരത്തിൽ അവർ പാപത്തിൽ ആഴ്ന്ന് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ ഈ സാഗരത്തിൽ നാം കാണുന്നത്. നമ്മൾ ആദ്യം ഒരു മല കണ്ടു, ആ മല കാൽവറി മലയാണ്. അവിടെ ഇടിമിന്നൽ നാം കണ്ടു. ഇടിമിന്നൽ എന്താണ്? ലോകത്തിന്റെ പാപത്തിനെതിരെ പിതാവായ ദൈവത്തിനുള്ള ക്രോധതയാണ് അത് കാണിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപം മൂലം മരിച്ചതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ട്. അവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ അവര് രക്ഷിക്കപ്പെട്ടവര് അവിടെ കാണപ്പെടുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ചില ആൾക്കാര് അവരെ ഈ ലോകമാകുന്ന സാഗരത്തിൽ പാപത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന അവരെ രക്ഷിക്കപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റ് പലരും ലോകപരമായ കാര്യങ്ങൾ മുഴുകിയിരിക്കുകയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. അതാണ് നാം കാണുന്നത്.
This space and danger no longer troubled them. And what was equally strange and perplexing to me was that most of these people did not seem to have any care, that is, any agonizing care, about the poor perishing ones who were struggling and drowning right before their eyes. But then I saw something wonderful. I saw a great being from above come straight from his palace, right through the dark clouds. And he leapt right into the raging sea among the drowning people. And there I saw him toiling to rescue them until the sweat of his great anguish ran down in blood. And he was continually crying to those already rescued, to those whom he had helped with his own bleeding hands, to come and help him in the painful and laborious task of saving the lost. But the strangest thing of all was that those on the platform to whom he called were so taken up with their trades and professions and money saving and pleasures and families and community and gatherings and religions and arguments about it that they did not respond to the cry that came to them from this wonderful being who had himself by his spirit gone down into the sea. And so the multitude went on struggling and shrieking and drowning in the darkness.
കർത്താവ് തന്നെ നേരിട്ട്.
And then I saw something that seemed stranger than any
space.
കർത്താവ് ആണ് നേരിട്ട് തന്നെ അവരുടെ ഇടയിൽ ഇറങ്ങി അവരെ രക്ഷിക്കാനായിട്ട് കർത്താവ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവര് തങ്ങളുടേതായ ബിസിനസ്സിൽ തങ്ങളുടേതായ പ്രവർത്തനങ്ങൾ മുഴുകിയിരിക്കുന്നുണ്ട്. ചിലരെ നമ്മൾ കണ്ടു റിലിജിയസ് ആർഗ്യുമെന്റ്സിലായിരിക്കുന്നു, ചിലര് ബിസിനസ്സിലായിരിക്കുന്നു, മണി സേവിങ്സ്, അതൊക്കെയാണ് അവരുടെ ചിന്ത. പല രീതിയിൽ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുന്നവരെ നമ്മൾ കണ്ടു. അവർക്ക് ഇതൊന്നും കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല, ഇതൊന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. രക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു കഠിനമായ ഈ പരിശ്രമം അല്ലെങ്കിൽ കഠിനമായ ഒരു കാര്യമാണ് ഒരു ഈ ഇങ്ങനെയുള്ള നശിച്ചു പോകുന്നവരെ രക്ഷിക്കുക എന്നുള്ളത്. എന്നാൽ അതിൽ ഇന്നും രക്തമൊഴുക്കിക്കൊണ്ട് കർത്താവ് എന്ത് ചെയ്യുകയാണ്? അവരെ രക്ഷിക്കേണ്ടതാണ്. കർത്താവ് അവരെ വിളിക്കുന്നുണ്ട്, പക്ഷെ അവര് ഇതൊന്നും കേൾക്കുന്നില്ല. അവിടെയും കുറച്ചുപേർ എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ വന്ന് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ വീണ്ടും നല്ല സുഖകരമായിട്ട് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വളരെ സ്ട്രേഞ്ച് ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു കൂട്ടത്തെ കാണുന്നു.
Things that happened before in this very strange vision. Those whom this wonderful being cried out to come and help him in his difficult task were always praying and crying to him to come to them. Some wanted him to come and stay with them and spend his time and strength in making them happier. Others wanted him to come and take away various doubts and misgivings they had concerning the truth of some letters which he had written them. Others wanted him to come and make them feel more secure on the rock, so secure that they would be totally sure they would never slip off again. They used to meet and get as close to the rock as they could, and looking towards the mainland where they thought the great being was, they would cry out, "Come to us, come and help us." But all this time, he was down among the poor drowning creatures, crying to them in a hoarse voice, "Come to me, come and help me." And then I understood it all. It was plain enough. That sea was the ocean of life, the sea of real, actual human existence. Those multitudes of people struggling in the stormy sea were the billions of sinners from every race, language, and nation. That great sheltering rock was Calvary, the place of the cross. And the people on it were those who had been rescued from sin and hell and who professed to be followers of Jesus Christ. That mighty being who called to them from the tempest was the Son of God, the same yesterday, today, and forever, who is still struggling to save the dying multitudes about us from this terrible doom of damnation, and whose voice can be heard above the music and machinery and noise of life, calling on the rescued to come and help him save the world. My friends in Christ, you are rescued from the waters. You are on the rock. Jesus is in the dark sea, calling on you to come and help him. Will you go?
നിങ്ങൾ പോകുമോ എന്നാണ് അവസാനം ചോദിച്ചത്. യേശു എവിടെയാണ്? ഇങ്ങനെയുള്ളവരെ പാപത്തിൽ നാണ്ടുകൊണ്ടിരിക്കുന്നവരെ രക്ഷിക്കുവാനുള്ള പ്രവൃത്തിയിലാണ്. യോഹന്നാൻ സുവിശേഷം 17:19 ഇപ്രകാരം പറയുന്നു, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഐ സാങ്ക്ടിഫൈ മൈസെൽഫ്. യേശു പറയുകയാണ്, യേശുവിൽ എന്തെങ്കിലും അശുദ്ധി ഉണ്ടായിരുന്നോ നീക്കാനായിട്ട്? യേശു എന്തുകൊണ്ട് തന്നെ തന്നെ വിശുദ്ധീകരിച്ചു? ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ തക്കോണം. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിയെങ്കിൽ ഓരോ ദിവസവും കർത്താവിനോട് ഒരുമിച്ച് കർത്താവിനോട് ചേർന്ന് നാം നടക്കേണ്ടതുണ്ട്. ഈ ജീവന്റെ അപ്പത്തിന് നാം ഭാഗവാക്കാകേണ്ടതുണ്ട്. നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
കർത്താവ്, കഴിഞ്ഞയാഴ്ചയൊക്കെ വിവിധ സ്ഥലങ്ങളിൽ സഭയായിട്ടുള്ള നമ്മുടെ വിളിയിലും ദൈവിക ഉദ്ദേശങ്ങളിലും നമുക്കായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും യാത്രയിലായിരുന്നു. കർത്താവ് നമ്മുടെ ഇടയിൽ ചെയ്യുന്ന എല്ലാ ദൈവപ്രവൃത്തികൾക്കായിട്ടും സ്തോത്രം. നമുക്ക് പലതും സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ് എന്ന് തോന്നുമ്പോഴും അങ്ങനെയല്ല പ്രിയമുള്ളവർ, അങ്ങനെയല്ല കാര്യങ്ങൾ. ഭക്തന്മാർക്കെതിരെ ഒരു വലിയ പോരാട്ടം ഉണ്ട്, വിശുദ്ധന്മാർക്കെതിരെ ഒരു വലിയ പോരാട്ടമുണ്ട്. അതുകൊണ്ട് വിശുദ്ധന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി വന്നു ചേരുന്ന കാര്യങ്ങളാണെന്ന് കരുതരുത്. അതിനെല്ലാം പിന്നിൽ ഒരു ഒരു തലവരയല്ല, ഒരു പ്രീഡെസ്റ്റിനേഷനാണ് സംഭവിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം, നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നത്, അവൻ 10-ാം ക്ലാസ് പാസ്സായത്, ഇത് ഒരു സംഭവ പരമ്പരയായിട്ടാണ് നാം പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തിക്കകത്ത് വന്ന ശേഷവും നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ ഇതൊക്കെ നമ്മുടെ തലവര എന്ന് ചിന്തിക്കുന്ന നിലയിൽ, പറയുന്നില്ലെങ്കിലും ചിന്തിക്കുന്ന നിലയിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷെ ഒരു ദൈവവൈതൽ അതിനപ്പുറത്ത് മുൻനിർണയം എന്ന കാര്യം വിശ്വസിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവൻ അവന്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് അവൻ കുടിച്ച ഗ്ലാസ് തിരിച്ചു വെക്കുമ്പോഴും അവൻ ഹൃദയത്തിൽ നന്ദിയുള്ളവനായിരിക്കുന്നത്. പ്രൈസലോ. ആ നിലയിൽ നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിലൂടെ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും ദൈവത്തിന് ഞാൻ മഹത്വം കരയിക്കുന്നു. ഹല്ലേലൂയ. 12 മണി സമയത്ത് എന്നെ ഇവിടെ കണ്ടാൽ അല്പം അപകടകരമാണെന്ന് എനിക്കറിയാം. കാരണം വളരെ നീണ്ട പ്രസംഗം പ്രസംഗിക്കുന്ന ഒരാളെന്ന നിലയിൽ 12 മണി നേരത്തെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഒരു അവശത തോന്നാം. ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ, കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പം കേരളത്തിലുള്ളൊരു സഭാ ശുശ്രൂഷകനോട് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ 2 പ്രസംഗമാണുള്ളത്. അപ്പം പുള്ളിക്ക് വിസ്മയം കൊണ്ട് പുള്ളി എന്നോട് ചോദിച്ചു, ബ്രദർ, ഞങ്ങളുടെ ചർച്ചിൽ ഒരു പ്രസംഗം തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ആൾക്കാർ കേൾക്കുന്നത്, നിങ്ങളുടെ സഭയിൽ ഇത് 2? ഞാൻ പറഞ്ഞു 2. 2-ാമത്തെ പ്രസംഗം തീരുമ്പോഴും ഞങ്ങളുടെ ആൾക്കാർ തേജസ്സിലാണ് നിൽക്കുന്നത്, ഇനി ഒരു 3 കൂടെ എന്ത് എന്നാണ് അവർ ചോദിക്കല്. ഇപ്പൊ ഞാനൊരു പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഞാൻ അവരോട് നിങ്ങളെ കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കൈമോശം വരുത്തരുത്. ശരിക്കും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ദൈവം എനിക്ക് തന്നൊരു വചനമുണ്ടായിരുന്നു. ഒരു സഭയിൽ എങ്ങനെയാണ് ഒരു മതം ഉണ്ടാകുന്നത്? പക്ഷേ എനിക്കത് പറയാനുള്ള സമയമില്ല, അതൊരു നീണ്ട മെസ്സേജാണ്. എനിക്കിവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. ആ മെസ്സേജ് കർത്താവ് തന്നതിൽ മുന്നോട്ട് പോകണമോ, അതോ ബ്രദർ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കൺക്ലൂഷനിലേക്ക് വരണമോ? അതുകൊണ്ട് ഞാൻ ആ മെസ്സേജ് ഒന്ന് മാറ്റിവെച്ച ശേഷം ഇവിടെ നാം കണ്ടുകൊണ്ടിരുന്നതും നാം പരിശുദ്ധാത്മാവിന്റെ ശബ്ദമായി കേട്ടുകൊണ്ടിരുന്നതുമായ കാര്യത്തെ ഞാനൊന്ന് സംക്ഷിപ്തപ്പെടുത്തി എന്റെ വാക്കുകൾ പെട്ടെന്ന് ചുരുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അല്ലായെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തന്നെ എന്റെ സമയത്തെ ആ നിലയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരിക്കില്ല. ആവേശം, ദൈവത്തിന്റെ കാര്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് ആവേശങ്ങളുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട് നമുക്ക്. ഞാൻ ഇത് സംബന്ധിച്ച് വളരെ ബോധവാനായിട്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. നമ്മുടെ എല്ലാ ആവേശങ്ങളും ദൈവത്തിന്റെ ഉദ്ദേശങ്ങളായിരിക്കണം നിർബന്ധമില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശങ്ങൾക്കെല്ലാത്തിന്റെ അകത്ത് നമുക്ക് ആവേശം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഡിസൈൻ ചെയ്യുന്നത് മറ്റൊരാളുടെ പ്രവൃത്തിയേക്കാൾ എന്റെ ഹൃദയത്തെയാണ് കൂടുതൽ ഡിസൈൻ ചെയ്യുന്നത്. മറ്റൊരു പ്രവൃത്തിയെ ഡിസൈൻ ചെയ്യുന്നതിനേക്കാളും എന്നെ തന്നെ ഡിസൈൻ ചെയ്യാനാണ് എനിക്ക് ഡിസൈൻമെന്റിന്റെ വരം വേണ്ടതെന്ന് എനിക്ക് ഈ നാളുകൾ മുന്നോട്ട് പോകും തോറും തിരിച്ചറിയാൻ കഴിഞ്ഞൊരു യാഥാർത്ഥ്യം. ഈ ദിവസങ്ങളിൽ നാം ഈ കാര്യങ്ങളൊക്കെ കണ്ടു. ഇതിനു മുമ്പ് നിങ്ങൾ ഇതുപോലുള്ള സ്ലൈഡ്സുകൾ കണ്ടു, പല നിലയിലുള്ള ആഹ്വാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം നടുവിൽ നമുക്ക് ഇപ്പോൾ ഈ കാര്യത്തിന് മുമ്പിൽ വേണ്ടത് ദൈവത്തിൽ നിന്നും നാം പ്രാപിക്കേണ്ട അവന്റെ ഒരു സമ്മർദ്ദമാണ്. ഈ പ്രഷർ നിങ്ങൾ ഈ PPT നിന്നല്ല ഏറ്റെടുക്കേണ്ടത്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ, 1000 പതിവുകളേക്കാൾ ദൈവത്തിന്റെ ഒരു സമ്മർദ്ദത്തിന് കീഴിൽ ജീവിക്കുന്നതാണ് ഭക്തൻ ഏറ്റവും നല്ലത്. മുട്ടോളമായ ആ വെള്ളത്തിന്റെ അളവിൽ ഭക്തൻ നിൽക്കുമ്പോൾ അവന് അറിയാം, അവൻ കാൽക്കുലേറ്റ് ചെയ്താണ് അവിടെ നിൽക്കുന്നത്. അത് അരയോളം പൊങ്ങുമ്പോഴും അവന് വീണ്ടും അവന്റെ കാൽക്കുലേഷനിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടാകാൻ അവന് കഴിയും. പക്ഷെ വെള്ളത്തിന്റെ സമ്മർദ്ദം മുകളിലേക്ക് കയറി വന്ന ശേഷം, അത് അവന്റെ കാലുകളെ അവിടുന്ന് ഇളക്കിയ ശേഷം, അവന്റെ ചിന്തകൾക്കും പ്ലാനുകൾക്കും അപ്പുറത്തേക്ക് മറ്റൊരു സമ്മർദ്ദത്താൽ അവന്റെ ജീവിതം, അവന്റെ ഗതിവിഗതികൾ, അവന്റെ ഇച്ഛകൾ, അവന്റെ താല്പര്യങ്ങളൊക്കെ മറ്റൊരു കാര്യത്താൽ ടോസ് ചെയ്യപ്പെട്ടു നിൽക്കുന്ന ആ സമ്മർദ്ദം, ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 10000 കണക്കിന് പതിവുകളേക്കാൾ അവന്റെ ആത്മാവിൽ സ്പർശിക്കപ്പെട്ട ശേഷം, ഒരുവന്റെ കാല് അവിടുന്ന് പറഞ്ഞ ശേഷം, മറ്റൊരു ശക്തി അവന്റെ ജീവിതത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ച് അവനെ ഏറ്റെടുക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന സമ്മർദ്ദത്തിന് കീഴിൽ അവന്റെ 10000 കണക്കിന് പതിവുകളെ വിട്ട് അവൻ ഇറങ്ങുവാൻ അവന് ശക്തി തരുന്നതാണ്. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ്യ! അതൊരു സ്തോത്രം പറഞ്ഞ് അവസാനിപ്പിക്കരുത്, അതൊരു അന്യഭാഷ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യരുത്. അതിന് നിന്നെ, നിന്റെ ആളത്വത്തെയും വ്യക്തിത്വത്തെയും, നീ ബലഹീനമാണെന്നും നീ അശക്തനാണെന്നും പറഞ്ഞ നിന്റെ ശരീരത്തെ പോലും അതിനെ ഏറ്റെടുത്ത ശേഷം അവന്റെ ഉദ്ദേശങ്ങൾക്കായിട്ട് നിന്നെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ ആ സമ്മർദ്ദം നിന്റെ ജീവിതത്തിലെ ആശ്വാസമായി മാറുന്നതാണ്. ഹല്ലേലൂയ്യ! ഞാനീ സോറിനോട് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു മോശയുടെ മുൾപടർപ്പ്. എനിക്കത് സംബന്ധിച്ച് ഞാനിപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, തന്റെ ജീവിതത്തിൽ താൻ ഇപ്പോൾ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിവുകാരൻ. ഐ നോ ദർ ആർ ലോഡ് ഓഫ് ബ്രദേഴ്സ്, ഒത്തിരി നല്ല സഹോദരന്മാർ പതിവുകാരായിക്കൊണ്ടിരിക്കുകയാണ്. അവർ പതിവുകാരാണ് എന്നുള്ളതിൽ ഒരു കുഴപ്പമില്ല. അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അവർ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അവർ ആഹാരം കഴിക്കുന്നു, കൈ കഴുകുന്നു, ഇടയ്ക്ക് ക്യാമ്പുകൾക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അവർക്കൊത്തിരി പതിവുകളുണ്ട്. ഇതുപോലെ ഒരു പതിവുകാരനായിരുന്നു മോശ. ആടുകളെ മേയിക്കുന്നു, വൈകിട്ട് ആടുകളെ കൊണ്ട് കൂട്ടിൽ പാർപ്പിക്കുന്നു, ആഹാരം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ആടുകളെ മേയിക്കുന്നു, പോകുന്നു. അങ്ങനെ ആടുകളെ മേയിച്ച് മേയിച്ച് ഒരു ദിവസം ബൗണ്ടറി കടന്ന് ഹോരേബോളും എത്തിയ സമയം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു തലവരയായിട്ട് സംഭവിക്കുന്നതിനപ്പുറം ഒരു പ്രീഡെസ്റ്റിനേഷൻ ആയിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു മുൾപടർപ്പിൽ കർത്താവ് അവന് പ്രത്യക്ഷപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മുൾപടർപ്പ് ഒരു അത്ഭുത സംഭവമാണ്. പക്ഷേ ശരിക്കും മോശയോടുള്ള ബന്ധത്തിൽ തന്റെ പതിവ് തെറ്റിക്കാൻ വേണ്ടി ദൈവം കൊണ്ടുവന്ന ഒരു സൂപ്പർ നാച്ചുറലായ കാര്യമാണ്. നാം ഒരു സഭയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാം പ്രതീക്ഷിക്കുന്ന എന്താണെന്നറിയാവോ? നമ്മുടെ പതിവ് തെറ്റിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ദൈവപ്രവൃത്തി എന്റെ ഇടയിൽ ഇടപെടുകയാണെങ്കിൽ ഹിമാചലല്ല ഇതിനപ്പുറത്ത് ഞാൻ പോകും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത.
പക്ഷെ പതിവുകൾക്കിടയിലേക്ക് കയറി വരാൻ കഴിയുന്ന ഒരു മുൾപ്പടർപ്പിനെ എവിടെയോ പ്രതീക്ഷിച്ചാണ് സഭയിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ കൊയ്ത്തിന് ദൈവത്തിന് ഇപ്പോൾ വെളുത്തതിന് നിങ്ങൾ 4 മാസം എന്ന് കയറി പറയും. അവിടെയാണ് ദൈവത്തിന് പ്രാദേശിക സഭയെ നോക്കുമ്പോൾ ദുഃഖമുണ്ടാകുന്നത്.
ഞാൻ ആ വചനത്തിലേക്ക് വരുന്നുണ്ട്.
അവനെ ഒന്ന് ക്വിക്കൻ ചെയ്യാൻ, അവന്റെ പതിവുകൾക്ക് നടുവിൽ നിന്നും, മകനെ നിന്റെ ജീവിതം ആദ്യം എന്റേതാ,
എന്റേതാ.
ഞാൻ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സ്റ്റാഫ് നഴ്സുമാരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, നിങ്ങളുടെ ആദ്യത്തെ നിങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നിങ്ങൾ അവന് രാജ്യവും പുരോഹിതനുമാ, അതിനുശേഷമാ നീ ഒരു സ്റ്റാഫ് നഴ്സായിരിക്കുന്നത്. നീ ഒരു 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 കമ്പനിയിൽ ആ കമ്പനിയിലെ ഒരു പ്രത്യേക ആ ഗ്രൂപ്പിന്റെ നേതാവായിരിക്കുന്നു, അല്ലെ ഒരു ടീച്ചറായിരിക്കുന്നു, അല്ലെ ഒരു ബാങ്കിന്റെ മാനേജറായിരിക്കുന്നു എന്ന നിന്റെ ഐഡന്റിറ്റിയിലാണ് നിന്റെ മുഴുവൻ ജീവിതവും കറങ്ങിയിരിക്കുന്നതെങ്കിലും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ ആദ്യം തന്നെ തന്നെ തിരിച്ചറിയുന്നത് സ്റ്റാഫ് നേഴ്സായിട്ടല്ല, കോളേജ് അധ്യാപകനായിട്ടല്ല, അവൻ തന്നെ തന്നെ ആദ്യം തിരിച്ചറിയുന്നത് ഞാൻ അവന് രാജാവും അവന് പുരോഹിതനുമാണെന്നാണ്.
പ്രൈസലോ.
അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല പൊസിഷനൊക്കെ ജോലി രാജിവെച്ചിട്ട് ഇവിടെ നിങ്ങൾ സുവിശേഷത്തിലേക്ക് എന്നാൽ ഇവിടെ പൂമാലയൊന്നും ഒരിക്കലും തരത്തില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രയോറിറ്റി റീസെറ്റ് ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ അതിന്റെ അകത്തെ കാര്യം. കാരണം അവന് പുരോഹിതനായി എന്ന നിങ്ങളുടെ തിരിച്ചറിവിൽ നിങ്ങൾ ഈ ലോകത്തിൽ ഒരു പ്യൂണോ ക്ലർക്കോ ടീച്ചർ ആയിരുന്നതിനെ മറികടന്ന് നിങ്ങളുടെ ഒന്നാമത്തെ ഐഡന്റിറ്റിയെ നിങ്ങൾ കീപ്പ് ചെയ്യാൻ നിങ്ങൾ ഹൃദയപൂർവ്വം കാണിച്ച സമർപ്പണം എന്നല്ലാതെ നിങ്ങൾ ദൈവത്തിന്റെ ഒരു ഔദാര്യം കാണിച്ചിട്ടില്ല. ആദ്യം ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഒരു ഹൗസ് വൈഫ് അല്ല. പ്രാഥമികമായിട്ട് നിന്നെ വീണ്ടെടുത്ത നിന്റെ കർത്താവിന് നീ രാജാവും പുരോഹിതയും ആയ ശേഷം മാത്രമേ നിനക്ക് ഹൗസ് വൈഫ് ആകാൻ കഴിയത്തുള്ളൂ.
പ്രൈസലോ. അങ്ങനെ കണ്ടവർക്കാണ് പ്രിയമുള്ളവരെ, അങ്ങനെ കണ്ടവർക്കാ അവരുടെ ജീവിതം, അവരുടെ ജീവിതം അവരുടെ ഉള്ളിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വന്നു.
ഇവിടെ നാം ഒരു വീഡിയോ കണ്ടു. എനിക്കത് കണ്ടപ്പോ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം ഇതാണ്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് കർത്താവിന്റെ വചനം കേൾക്കാതെ ഇരുട്ടിലേക്ക് പോകുന്ന ആ ഇരുളുണ്ട്. ഈ ഇരുള് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിമിതിയുണ്ട്, അതൊക്കെ നമുക്ക് കാണിക്കാൻ ഒരു പരിമിതിയുണ്ട്. നമ്മളാ കണ്ടതൊന്നും ഒരു വലിയ ഭീകര കാഴ്ചയല്ല. ദൈവത്തെ അറിയാത്ത ഒരു ജനം വീഴാൻ പോകുന്ന വലിയ ഇരുളിനെ നീ കണ്ടാൽ നിന്റെ അകത്തെ വെളിച്ചം പുറത്തു വരും. ഞാനത് വിശ്വസിക്കുന്നു. If you see the real darkness where the people, those who are not hearing the gospel, supposed to fall, the real light within you will automatically come out. ഇരുളിന്റെ ഭീകരത കാണുമ്പോഴാ നിന്റെ ഉള്ളിലെ വെളിച്ചത്തിന് പുറത്തു വരാൻ കഴിയുന്നത്.
Hallelujah.
Yes. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഇരുളിന്റെ ഡീപ്നെസ് കണ്ടപ്പോഴാണ് വില്യം കേറിക്ക് അകത്ത് കിടന്ന വെളിച്ചം പുറത്തു വന്നത്.
ഹല്ലേലൂയ.
എനിക്കറിയാവുന്ന അറിയാൽ 1840 ലാഹോൾ സ്പിത്തിയിൽ മൊറേവിയൻ മിഷണറിമാർ വന്നത്. അന്ന് ഇപ്പോൾ ലാഹോൾ സ്പിത്തിയിലൊക്കെ 45-50 -ഡിഗ്രി തണുപ്പുള്ള സ്ഥലത്ത് 1840 മൊറേവിയൻ മിഷണറിമാർ 50 വർഷത്തോളം, എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ, അന്ന് അവിടെ കർത്താവിന്റെ വേല ചെയ്തു. അവർക്ക് ഒരു റിസൾട്ടും ലഭിച്ചില്ല. എന്റെ അറിവിൽ അവർക്ക് 4 പേരെയാണ് 50 വർഷം സുവിശേഷം പറഞ്ഞ ശേഷം രക്ഷിക്കപ്പെട്ടവരായിട്ട് ലഭിച്ചത്. അതിൽ 3 പേര് ബുദ്ധിസ്റ്റുകളുടെ അതിസമ്മർദ്ദത്താൽ ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവര് പിന്നീട് പിന്മാറിപ്പോയി എന്നാണ് ഞാൻ അവിടെ ലാഹോളിൽ വർക്ക് ചെയ്ത ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചം പുറത്തോട്ട് വരുന്നത്? There are 2 reasons. ഒന്ന്, അവനെ സ്നേഹിച്ച കർത്താവ്. 2, ഈ ജനം പോകാൻ പോകുന്ന ഇരുളിനെ കുറിച്ചുള്ള അവന്റെ വെളിപ്പാടാണ് അവന്റെ വെളിച്ചത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്.
ഹല്ലേലൂയ. സൗരസൗരന്മാരെ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദൈവം പതിവുകളുടെ ദൈവമല്ല, ദൈവം പതിവുകളുടെ ദൈവമല്ല. പ്രൈസലോ.
നിന്നോടുള്ള ബന്ധത്തിൽ ദൈവം പതിവുകളുടെ ദൈവമല്ല. എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ചു, നമ്മള് രാവിലെ പല്ല് തേച്ച് ബ്രഷൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ സൂര്യൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം ഒരു പതിവുകളുടെ ദൈവം, പുള്ളി ആ പതിവൊക്കെ അങ്ങ് ചെയ്തോളൂ, നമ്മളും നമ്മുടെ പതിവ് ചെയ്ത് പോയാൽ മതി. നിന്നെ വിളിച്ചത് പതിവ് ചെയ്യാനല്ല. ദൈവം സൂര്യനെ ഉദിക്കുന്നത് തന്റെ പതിവാ. ദൈവത്തിന് പൗർണമി വാസിൽ ചന്ദ്രനെ കൊണ്ടിരുന്നത് ദൈവത്തിന്റെ പതിവാ. പക്ഷെ നീ ആ പതിവ് ഏറ്റെടുക്കരുത്. എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് അവന്റെ താളവും വേദനയും അവന്റെ ഭാരവും അവന്റെ സമ്മർദ്ദവും വന്ന ശേഷം പതിവ് തെറ്റിക്കുന്ന ഒരു ഒരു ശക്തി എന്നെ എന്റെ അടിയിൽ നിന്ന് ഉന്തി മുകളിലേക്ക് കൊണ്ടുവന്ന ശേഷം പിന്നെ ഞാൻ ജീവിക്കുന്നത് മുഴുവനും ആ സമ്മർദ്ദത്തിന് കീഴിലാണ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഹോരേബിൽ അവൻ ദൈവത്തെ കണ്ടു. അവന്റെ പതിവുകളിൽ അവനെ ഒന്ന് കുലുക്കിയെടുത്തു, അവനെ യോഗ്യം ചെയ്തു, അവനെ ശക്തീകരിച്ചു, അവനെ ബലപ്പെടുത്തി. പക്ഷേ പിന്നീട് ഒരിക്കലും ഹോരേബ് ആവർത്തിക്കപ്പെട്ടിട്ടില്ല. ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവന് ഹോരേബില്ല. ഓക്കെ, ചിലപ്പോൾ ദൈവം വളരെ സൂപ്പർ നാച്ചുറലായിട്ട് നിങ്ങളോട് ഇടപെട്ടെന്നിരിക്കാം. ബട്ട് നമുക്ക് ഒരു ഹോരേബ് ഉണ്ട്. ഏതാണ് ആ ഹോരേബ്? അവിടെ ഒരു തീയുണ്ട്. ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ തന്റെ പുത്രൻ കത്തിയ ആ കുരിശിലേക്ക് നോക്കുമ്പോൾ, നീ ആടിനെ തേച്ചും ആടിനെ മേയിച്ചും ആടിനെ വളർത്തിയും അതിനെ പരിപാലിച്ചും നിന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് ആ നിലയിൽ വെളിപ്പാടില്ലാത്തവനായി നീ മരുഭൂമിയിലൂടെ ഒരു സാധാരണക്കാരനായി ജീവിക്കുമ്പോൾ നിന്റെ പതിവ് തെറ്റിക്കാനുള്ള ഹോരേബിലെ കത്തന്റെ തീയ് കാൽവറി ക്രൂശിൽ 2000 വർഷം മുമ്പ് കത്തി, അതിലേക്ക് നീ ഹൃദയപൂർവ്വം നിന്റെ കണ്ണുകളെ ഒന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നിന്റെ ഹോരേബ് ഇരിക്കുന്നത്. അതല്ലാതെ കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി എരിഞ്ഞ ദൈവസ്നേഹത്തിന്റെ തീക്കപ്പുറത്ത് മറ്റൊരു സൂപ്പർ നാച്ചുറലായ തീ നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ, ഞാൻ പ്രതീക്ഷിക്കുന്നെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ വാക്യം നമുക്ക് വളരെ അർത്ഥവത്തായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തില് അതിന്റെ 35-ാം വാക്യം,
ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ
എന്ന് ആര് പറയുന്നു? നിങ്ങൾ പറയും. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്?
നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
അതിന്റെ മുകളിൽ ശിഷ്യന്മാർ ആഹാരമൊക്കെ കൊണ്ടുവന്ന ശേഷം യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവര് പറയുന്നുണ്ട്, അതിന്റെ 31-ൽ, അതിനിടെ ശിഷ്യന്മാർ അവനോട് റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിനവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്ക് ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു. There is a secret food for every believer. Yes. നാം ആയിരിക്കുന്ന പ്രാദേശിക സഭയിലെ പ്രത്യക്ഷ ശുശ്രൂഷകൾക്കും കൂട്ടായ്മയ്ക്കും അപ്പുറത്ത് ഒരു വിശ്വാസിക്ക് ഒരു സീക്രട്ട് ഫുഡ് ഉണ്ട് കഴിക്കാൻ. ഇസ് ഇറ്റ് യുവർ എക്സ്പീരിയൻസ്? അപ്പൊ അവരുടെ മനസ്സിലെ ചോദ്യം, എന്താടാ ഇവനെ നമ്മൾ കഴിക്കൊണ്ടുവന്ന ആഹാരം അല്ലാതെ കഴിക്കാനുള്ള ആഹാരം എന്താ? വാട്ട് ഈസ് ഹിസ് ഫുഡ്? പാട്ടുപാടുന്നു, പ്രാർത്ഥിക്കുന്നു, കൈയടിക്കുന്നു, കൊടുക്കുന്നു, ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല. ഇടയ്ക്ക് നമ്മൾ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നു, ആവോളം ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നു. പക്ഷേ യേശു പറയുന്നത്, എനിക്ക് മറ്റൊരാഹാരം കഴിപ്പാൻ ഉണ്ട്. അതാണ് നാം വായിച്ചത്, അതിനവൻ നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ. എന്താണ് അറിയാത്ത ആഹാരം? എന്താ അറിയാത്ത ആഹാരം? യേശു തന്നെ താവിട്ട് പറയുന്നുണ്ട്. എന്താ? ശിഷ്യന്മാര് പറയാണ്, ആകയാൽ വല്ലവരും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ദാറ്റ് ഈസ് സീക്രട്ട് ഫുഡ്. ഹല്ലേലൂയ. എല്ലാവരുമായി നാം ഒരു പ്രാദേശിക കൂട്ടമായി പോകുമ്പോഴും ചിലർ ഈ രഹസ്യ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ ഭൗതികമായ കണ്ണുകൊണ്ട് മാത്രം കാണുന്ന ആഹാരത്തിനപ്പുറം തന്റെ പിതാവിന്റെ ഹിതം തികച്ചുകൊണ്ടിരിക്കുന്നതിൽ തന്റെ ആഹാരത്തെയും തന്റെ ഇമീഡിയറ്റ് നീഡിനെയും കാണുന്ന പുത്രൻ കഴിക്കുന്ന ആ സീക്രട്ട് ഫുഡ്, അതാണ് അവനെ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സഭയെ, വി ഹാവ് എ സീക്രട്ട് ഫുഡ് ടു ഈറ്റ്. എല്ലാവരും പതിവുകളിൽ മുമ്പോട്ട് പോകുമ്പോൾ നിനക്കതിന്റെ നടുവിൽ നിന്ന് മൂളിയിട്ട ശേഷം നിനക്ക് അവന്റെ ഇഷ്ടം തികയ്ക്കുന്നതിനപ്പുറമായി മറ്റൊന്നും ഇപ്പോൾ അർജന്റ് ആയിട്ടില്ലാത്ത നിലയിൽ യു ഹാവ് എ സീക്രട്ട് ഫുഡ്.
അമേ പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി ഒരു ഹോരേബ് കത്തി നിൽക്കുക. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അവിടെ കത്തിയത് സ്വന്തം പുത്രനാണ്, ഇവിടെ കത്തിയത് മുൾപ്പടർപ്പാണെങ്കിൽ അവിടെ കത്തിയത് പുത്രനാണ്. കത്തിയിട്ടും കരിഞ്ഞു പോകാത്ത മുൾപ്പടർപ്പ് പോലെ, കത്തിയിട്ടും അധികം ജ്വാലയോടെ നിൽക്കുന്ന ക്രിസ്തുവിന്റെ ഒരു നോട്ടം മതി ഈ പതിവുകളിൽ നിന്ന് നിന്നെ അവയക്കം ചെയ്തിട്ട് സാധാരണ നിന്റെ കൂടെ ഇരിക്കുന്ന സാധാരണ വിശ്വാസികൾ കഴിക്കാത്ത ഒരു രഹസ്യ കഴിപ്പ് നിനക്ക് ഇതിന്റെ നടുവിൽ കഴിച്ചിട്ട് അവരെക്കാൾ അപ്പുറമായി ശക്തിയുള്ളവനും ബലമുള്ളവനുമായി നിനക്ക് കർത്താവിന്റെ സന്നിധി നിൽപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ രാജാവിന്റെ മേശയിൽ നിന്ന് വരുന്ന റോയൽ ഫുഡും മറ്റ് ശകപദാർത്ഥം കഴിച്ച ദാനിയേലും തമ്മിൽ ഇറ്റ് ഈസ് എവിഡന്റ്. എന്റെ മനസ്സിലെ ചിന്ത, സ്പിരിച്വാലിറ്റി, ഭക്തി എവിഡന്റാ. ഭക്തി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവന്മാര് കഴിക്കുന്നതെല്ലാം എന്താണെന്നറിയോ? നട്സ്, മുന്തിരി, ഈന്തപ്പഴം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ അകത്ത് എല്ലാ വിറ്റാമിനും ഉണ്ട്. അത് കഴിച്ച ശേഷം അവര് വന്ന് നിൽക്കുകയും പാവം ദാനിയേല് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ കഴിക്കുന്ന രഹസ്യ ഭക്ഷണവുമായിട്ട് ഒരുമിച്ച് നിർത്തിയപ്പോൾ അവരുടെ മുഖത്തെ തേജസ്സിനേക്കാൾ ദാനിയേലിന്റെ മുഖത്തെ തേജസ് ഓ ഉയർന്നിരുന്നു, ഉയർന്നിരുന്നു. ഞാൻ നിന്നോട് പറയട്ടെ, ദൈവഹിതം തികയ്ക്കുന്നത് ഇറ്റ് ഈസ് അൻ എവിഡന്റ്. അത് എവിഡന്റ് ആയിരിക്കും. അവന്റെ ഭക്ഷണം കഴിക്കുന്നത് അവന്റെ ഹിതം കലയിൽ നിവർത്തിച്ച് തീർക്കുന്നവന്റെ മുഖത്ത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തത് എവിഡന്റ് ആയിരിക്കും എന്നാ ഞാൻ പറഞ്ഞു.
ഇറ്റ് ഈസ് എവിഡന്റ്.
ഏറിയ വർഷങ്ങളോളം കൂട്ടായ്മയില്ലാത്ത സ്ഥലങ്ങളിൽ കർത്താവിനെ സേവിച്ച ചില ദൈവദാസന്മാരോടൊപ്പം ഞാൻ അന്തി ഉറങ്ങിയിട്ടുണ്ട്. ദിനവും ദൈവവചനം കേട്ടുകൊണ്ട് കൂട്ടായ്മയിലായിരിക്കുന്ന ഭക്തന്മാർക്കുള്ളതിനേക്കാൾ വലിയ വെളിപ്പാടിലും സന്തോഷത്തോടെയാണ് ഒരു കൂട്ടായ്മയും ഇല്ലാതിരുന്നിട്ടും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ അവർക്കെവിടെയോ അവർക്കെവിടെയോ ഈ നല്ല ഫുഡ് കഴിച്ചവരെക്കാൾ നല്ല ശോഭയുണ്ട്.
ഹല്ലേലൂയ. കാൽവർ ക്രൂശിലേക്ക് നോക്കണം. ദേർ ഇസ് എ ക്രൈസിസ്. ദൈവത്തിനൊരു ക്രൈസിസ് ഉണ്ട് എന്ന് ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ദൈവത്തിനൊരു ക്രൈസിസ് ഉണ്ടോ എന്ന് പറയുമ്പോൾ അതെന്റെ ഒരു ഭാഷയിൽ ഞാൻ പറയുന്ന ദൈവത്തിന്റെ ക്രൈസിസ് എന്താണെന്നറിയോ? ദൈവത്തിന് ഈ കൊർന്നെല്യോസിന്റെ വീട്ടിൽ കൊർന്നെല്യോസിന് കൊണ്ട ദൈവിക ദൂത് കൊടുക്കുന്ന ആരാ? മാനുഷികമായിട്ടല്ല, ആദ്യം വന്ന് വെളിപ്പാട് കൊണ്ടിരുന്നത് ദൂതന. ഈ ദൂതൻ വന്ന് അവനോട് പറയുകയാണ്, നീ ഒരു ഒരു മനുഷ്യനെ വിളിച്ച് ഇവിടെ സുവിശേഷം കേൾക്കണം. അവൻ വന്ന് നിങ്ങളോട് സുവിശേഷം പറയും. അവന്റെ ഒപ്പും അടയാളവും അഡ്രസ്സും എല്ലാം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, ഈ ഇവനെ ഈ തോണ്ടി ഇവനെ ഇളക്കി പിന്നെ ഇവൻ വേറൊരുത്തന്നെ രണ്ടുപേരെ പറഞ്ഞു വിട്ട് അവിടെ ചെന്ന് തോൽക്കൊള്ളനായ ജിമോന്റെ വീട്ടിൽ നിന്ന് അവനെ പിടിച്ചിറക്കി. പുള്ളിയാണ് ഒരു പോരാട്ടത്തിലാ. കാരണം പുള്ളിക്ക് ഈ മറ്റവരോട് സുവിശേഷം പറഞ്ഞ ഇത്ര മടുപ്പുള്ള പാർട്ടിയാ. പിന്നെ തുപ്പെട്ടി ഇറക്കി അത് തിന്ന് അറത്ത് കൊന്ന് ഈ കാര്യത്തിനൊന്നും പോകണ്ടല്ലോ. ഈ ദൂതനൊന്ന് തട്ടിയ ശേഷം എടാ ഇതാടാ സത്യം എന്നൊന്ന് കാണിച്ചാൽ സംഭവം തീരാനുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ ദൈവം ദൂതനെ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു. ഇത് നിന്റേതല്ല, ഇത് നിന്റേതല്ല, ഇത് എന്റെ ജനത്തിൻ്റെതാണ്. അവരുടെ സീക്രട്ട് ഫുഡായത്, അവരത് കഴിക്കണം. ഹല്ലേലൂയ, അവരത് കഴിക്കണം. സൗര സ്വരമാരെ, നിരന്തരമായി ഈ സഭയിൽ നിന്ന് ദൈവജനം കേട്ട് നീ വളരുന്നതിനൊപ്പം തന്നെ അപ്പന്റെ ഹിതം തിരിച്ചറിഞ്ഞ് അത് നിവർത്തിക്കുമ്പോൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ശോഭ കൂടുതലാണെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ ഇന്ന് ദൈവസഭയോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ.
അവനത് കഴിച്ചു.
അവനത് കഴിച്ചതിന്റെ തെളിവ് എന്നാണെന്നറിയോ? ആ സീക്രട്ട് ഫുഡ് കഴിച്ചതിന്റെ തെളിവ്, അത് നിങ്ങൾ ഗദസമന തോട്ടത്തിൽ ചെല്ലുമ്പോൾ ആ രാത്രി ചെന്നാൽ കാണും. തൊട്ട് മുമ്പിൽ കാൽവറി നിൽക്കുക, മുട്ടിമുട്ടിയില്ലാന്ന നിലയിൽ കാൽവറി നിൽക്കുക. ലോകത്തിലെ സകല മനുഷ്യരുടെയും മുഴുവനും പാപത്തിന്റെ വിഷം ഒരു ശരീരത്തിലേക്ക് മൊത്തം ഒന്നിച്ച് ആവാഹിച്ചെടുക്കാനുള്ള സമയം അവസാനിക്കുമ്പോൾ എല്ലാവരും വിഷാദത്താൽ ഉറങ്ങിപ്പോയെന്ന പുത്രൻ അപ്പന്റെ മടിയിലേക്ക് ചെന്നിട്ട് ദൈവത്തിന്റെ മുമ്പാകെ വീണ് കിടന്നിട്ട് പറഞ്ഞു, നിന്റെ ഇഷ്ടം തികയ്ക്കാൻ ഞാൻ ഒരുക്കമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഒരു നല്ല വിശ്വാസിയായി പതിവുകാരനായി പോകുമ്പോൾ അങ്ങനെ പോകുന്നവനും വിഷാദത്താൽ ഉറങ്ങിപ്പോകും. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവേഷ്ടം തികച്ച് 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 പോകുന്ന ചില കുടുംബങ്ങൾ, അവർ എല്ലാവരും വിഷാദത്താൽ ഉറങ്ങുന്ന രാത്രിയിൽ
ദൈവത്തിന്റെ മടിയിൽ അവർ ബലപ്പെട്ടിരിക്കും. ത്രിശലം
എനിക്കറിയത്തില്ല വിഷാദത്താൽ എങ്ങനെ ഉറങ്ങാൻ പറ്റുമെന്ന്. പക്ഷെ അവരങ്ങനെയാണ് ഉറങ്ങിയത്. തിരിച്ചു വന്നു, അവരെ കൊട്ടി, അവരെ ഉണർത്തി. അവർക്കും അറിയാം എന്തൊക്കെ ഒരു പതിവുകേടും പന്തികേടും ഒക്കെ നമുക്കുണ്ട്. നമുക്കിത് പറ്റുന്നില്ല, നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവൻ കയറി പ്രാർത്ഥിക്കുന്നു, അവന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ രക്തം കണക്ക് വരുന്നു, അവനെ വന്ന് ദൂതൻ ബലപ്പെടുത്തുന്നു.
There is a difference. Hallelujah.
എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ ഈ കൂടെ കൂടെ യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇച്ചിരിയൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കണം. എല്ലാ ദിവസവും രാവിലെ ഒരു മുട്ടയൊക്കെ കഴിച്ചാൽ കൊള്ളാവുന്ന ഈയിടെ എനിക്ക് തോന്നി. കാരണം യാത്ര ഇനി എനിക്കുണ്ട്. നന്നായിട്ട് ആഹാരമൊക്കെ കഴിച്ച് കുറച്ചുകൂടെ ഒന്ന് ബലപ്പെടാനുണ്ട്, എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എങ്കിലും പോരാ, സ്റ്റാമിന പോരാ. പക്ഷേ ഞാൻ ഇന്നലെയാണ്, ഇന്ന് രാവിലെയാണ് ബ്രദർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വേദഭാഗം നോക്കുന്നത്.
യെസ്, എന്റെ ഹിതം തികയ്ക്കൂ, അതാണ് നിന്റെ നിനക്ക് മൃഷ്ടാന ഭോജനം. ഹല്ലേലൂയ.
ദൈവഹിതം തികപ്പാൻ 5 അടി 9 ഇഞ്ച് നീളം വേണ്ട, ദൈവഹിതം തികയ്ക്കാൻ 4 അടി 8 ഇഞ്ച് ഉണ്ടെങ്കിലും മതി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കുക സഹോദര സഹോദരന്മാരെ,
ആർമിയില നെഞ്ചുള്ളത് വേണ്ടത്. ഇവിടെ ബ്രദർ പറഞ്ഞല്ലോ നിങ്ങളൊക്കെ ഇങ്ങനെ കറത്തിരിക്കുന്നു.
യെസ്,
നിങ്ങൾക്കറിയോ എത്തിയപ്പോക്കാരനായ മന്ത്രി പുള്ളി ഇവിടുത്തെ ധനകാര്യമന്ത്രിയായിരുന്നു. പുള്ളി ഇവിടെ ഈ തേരയിലിരുന്നാണ് യാത്ര ചെയ്യുന്നത്. പുള്ളി വായിച്ചുകൊണ്ടിരുന്ന എന്താ ഏശയ്യാപ്രവചനം 53. പുള്ളി ആള് മന്ത്രിയൊക്കെയാന്ന് പറഞ്ഞാലും പുള്ളിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് എന്താ വന്ന്, എന്താ പുള്ളി തിരിച്ചുമറിച്ചു ഏശയ്യാപ്രവചനം 53 വായിക്കുന്നു. അറുക്കുവാൻ കൊണ്ടുപോകുന്നു ആടുകള്, അവനെ അടിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇതൊന്നും വായിച്ചിട്ട് പുള്ളിക്ക് മനസ്സിലായില്ല ആരാ വരുന്നത്. ആരാ വരുന്നേ?
ഫിലിപ്പോസ്.
ആ ഫിലിപ്പോസ് ആയിട്ട് നിനക്ക് നിന്നെ കാണാൻ കഴിഞ്ഞാൽ നീ വിചാരിക്കരുത് നരേന്ദ്രമോദിയുടെ വലിപ്പം കൂടുതലും നീ കുറഞ്ഞവനുമാണെന്ന്. നീ എനിക്ക് രാജ്യവും പുരോഹിതനുമായ ശേഷം മാത്രമേ നിനക്ക് ഈ ലോകത്തിൽ വേറെ ഏതെങ്കിലും സ്ഥാനം ഞാൻ കാണുന്നുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നാളെ അപ്രധാനമന്ത്രി ആകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഞാൻ പറയാറല്ലേ, ഒരു ഭൂകമ്പം കരോട്ട്പതിയെ റോഡ്പതിയാക്കുകയാണ്. അതിന് നടുവിൽ എനിക്കൊരു പ്രധാനപ്പെട്ട റോളുണ്ട്. ധനകാര്യമന്ത്രിയുടെ കൂടെ നടന്ന ശേഷം എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പുള്ളി ആളൊരു പരമാർത്ഥിയായി. നമ്മളെ സംബന്ധിച്ച് ധനകാര്യമന്ത്രി ഒരു പദവിയിലൊക്കെ ഇരുന്നാൽ നമ്മൾ പിന്നെ ഇവൻ എല്ലാം മനസ്സിലായി, ഇതെല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇതിനേക്കാൾ വലിയ ഫിലോസഫിയൊക്കെ വായിച്ചിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഈ മനുഷ്യൻ ഒരു പരമാർത്ഥത ഉണ്ടായിരുന്നു. ആ പരമാർത്ഥത ഉണ്ടായിരുന്നത് കൊണ്ട് ഫിലിപ്പോസ് കയറി ഇരുന്ന ദൈവവചനം അവന് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ മുട്ടോളമല്ല അര, ഈ മുട്ടിന്റെ അവിടെയൊക്കെ ഈ ആത്മാവ് നിൽക്കുമ്പോഴാണ് ഈ ചിന്തകളൊക്കെ വരുന്നത്. ഇത് അങ്ങോട്ട് മുകളിലോട്ട് പൊങ്ങും തോറും നിങ്ങളുടെ ഇല്ലായ്മകൾക്ക് നടുവിൽ അവന്റെ സഫിഷ്യൻസി നിങ്ങളുടെ സഫിഷ്യൻസി ആയിട്ട് മാറുന്നതാണ് ആത്മാവിന്റെ നിറവ്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പ്രിയമുള്ളവരെ. കർത്താവിന്റെ അടുക്കൽ വാ, കർത്താവിന്റെ ശബ്ദം കേൾക്കൂ, അവന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കൂ. ലെറ്റ് യുവർ ഡിവോഷൻ ടൈം, നിങ്ങളുടെ ഡിവോഷൻ ടൈം എങ്ങനെ ഒരു നല്ല വചനം വായിച്ചെടുക്കാം എന്നതിനപ്പുറം അവന്റെ ക്രൈസിസ് ഉണ്ട്. അവന് അവന്റെ വേദന പങ്കുവെക്കാൻ ആൾക്കാരെ കിട്ടുന്നില്ല. അവന്റെ ഹൃദയത്തിന്റെ ഭാരം ഇറക്കി വെക്കാൻ അവൻ ആളെ കിട്ടുന്നില്ല. ദാറ്റ് ഈസ് ഹിസ് ക്രൈസിസ്. കുരിശിൽ പുത്രനെ കൊടുക്കുന്നതിനേക്കാളും വലിയ ക്രൈസിസ് ആണ് അവന്റെ അടുക്കൽ ചെന്നിട്ട് അവന് അവന്റെ സഫിഷ്യൻസി, അവന്റെ കൃപ മതി എന്ന് ഒരുവനെ കർത്താവിന് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കർത്താവ് നിന്റെ ക്രമം മതി എന്നൊക്കെ പറഞ്ഞാലും അത് അങ്ങനെയല്ല കർത്താവ്, അത് മതി. പക്ഷേ കരുത്തോട് വരുമ്പോൾ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. നിങ്ങൾക്കറിയാവോ അന്ന് നസ്രയത്തില് മറിയ ആ ഗ്രാമത്തിൽ ഒരു കുഞ്ഞു പോലും വിചാരിച്ചില്ല ഈ സഹോദരിയായിരിക്കും മെസ്സിഹായെ പ്രസവിക്കുന്നത്. ആണോ? അവള് പള്ളിക്കൂടത്തിൽ പോയത് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഗ്രാമത്തിൽ വെള്ളം കോരാൻ വരുന്നത് കണ്ടിട്ടുണ്ട്. സാധാരണ പെൺകുട്ടി, അവളെ നോക്കി ആർക്കും പറയാൻ കഴിയത്തില്ല ഇവൾ മെസ്സിഹായ്ക്ക് ഭൂമിയിൽ ജനനം നൽകുമെന്ന്. ഗിദയോന്റെ പുള്ളി, ഗിദയോൻ പുള്ളി നല്ലൊരു കർഷകനാ, പക്ഷെ പൊതുവെ പുള്ളിക്ക് പട്ടിയെ പോലും കണ്ടാ പേടിയാ. അതുകൊണ്ടാണ് പുള്ളിയെ കുറിച്ച് പറഞ്ഞത് പുള്ളി ഭീരുവായ ഒരു മനുഷ്യനാ. പക്ഷെ ആ നാട്ടിൽ ഒരുവനും വിചാരിച്ചില്ല ഗോതമ്പിയാക്കം ചുമഞ്ഞുകൊണ്ട് പോകുന്ന ഞങ്ങളുടെ ഈ ഗിദയോൻ അച്ചാനുണ്ടല്ലോ പുള്ളി വാര്യറാകുമെന്ന് ആ നാട്ടുകാർ ആരും സ്വപ്നം കണ്ടിട്ടില്ല. ദൈവത്തിന്റെ രഹസ്യാഹാരം കഴിപ്പാൻ ഇവിടെ ഒരു വിശ്വാസി നിന്നെ തന്നെ തന്നെ സമർപ്പിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പറയൂ ആ ബ്രദറ് പുള്ളി പോകുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല. അതാ ദൈവപ്രവർത്തി. പ്രൈസലോ. ഇവളും മെസ്സിഹായ്ക്ക് ജന്മം കൊടുക്കുന്നു ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ ഗിദയോൻ, ഈ ഗോതമ്പ് ചുമക്കുന്ന ഇവനാണ് ദൈവത്തിന്റെ വാര്യറാകുമെന്ന് ആരും വിചാരിക്കത്തില്ല.
അതാ ദൈവത്തിന്റെ പ്രവൃത്തി.
ഹല്ലേലൂയ. അതിനെന്റെ കൃപ മതി കുഞ്ഞെ എന്ന് ദൈവത്തിന് നിന്നെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ,
ദേർ ഇസ് എ ക്രൈസിസ് ഗോഡ് ഹാസ് എന്നാ ഞാൻ പറഞ്ഞത്. ദൈവത്തിന് ഒരു ക്രൈസിസ് ഉണ്ട്, നിങ്ങൾ ആ ക്രൈസിസ് മാറ്റണം.
എങ്ങനെയാണെന്നറിയോ? അവന്റെ അടുക്ക ചെല്ലണം,
അവന്റെ മുഖം കാണണം, അവന്റെ മുഖത്ത് നിന്ന് നിനക്ക് ഒരു 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 മുൾപ്പടർപ്പ് കത്തുന്നത് കാണാം. ആ കത്തലിൽ നീ പറയും, ഹല്ലേലൂയ, ഞാൻ ആദ്യം ഒരു നേഴ്സല്ല, ഞാൻ ആദ്യം അവന് പുരോഹിതയാണ്, ഞാൻ അവന് പുരോഹിതയാണ്. നിങ്ങൾ ഒരു അർജന്റ് നീഡായിട്ട് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? എനിക്കൊരാഹാരം കഴിക്കാനുണ്ട്.
നിനക്കറിയോ, ഈ ശമരിയ ക്രിസ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ അവൻ മറ്റൊരു കാഴ്ച കാണും. ഒരു നഗരം മുഴുവനും തന്റെ നേരെ വരുന്നത് അവൻ കാണുകയാണ്.
അവൻ കാണുകയാണ് ഒരു സിറ്റി മുഴുവനും യേശുവിന്റെ അടുത്തേക്ക് വരികയാണ്. അത് അവൻ ആത്മക്കണ്ണാൽ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാണുമ്പോൾ അവൻ പറയാണ്, എന്നെ സംബന്ധിച്ച് എന്റെ ഹൃദയത്തിൽ ഇപ്പോൾ അർജന്റായിട്ട് നിൽക്കുന്നത് അതാ എന്റെ അപ്പന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ശമരിയ ഗ്രാമം ഇരുളിലേക്ക് കൂപ്പുകുത്തുന്നത് കണ്ട ക്രിസ്തു അവന്റെ ഉള്ളിൽ നിന്നും വെളിച്ചം പുറത്തേക്ക് വന്നു. എപ്പോഴാണ് നിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുന്നറിയോ? നിന്റെ സഹോദരൻ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ പറഞ്ഞിട്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ഒത്തിരി ആൾക്കാരുടെ നടുവിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ ഇരിക്കുമ്പോ തന്നെ ഈ പഴയതുപോലെയല്ല, ഒത്തിരി പീപ്പിൾ ഗ്രൂപ്പുകൾ ഇപ്പോൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ പോലെയല്ല, പണ്ട് പച്ചയായി ചിന്തിച്ച ചിലരൊക്കെ ഇപ്പൊ സാമുദായികമായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പണ്ട് കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായിട്ട് അവർക്ക് വലിയ പേരൊന്നുമില്ല, പക്ഷെ അവരൊക്കെ ഇപ്പൊ എന്താ, ഓരോ വലിയ ശക്തി കേന്ദ്രങ്ങളായി മാറി, ഓരോ പോക്കറ്റുകളായി മാറി. വേണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോലും കപ്പാസിറ്റി ഉള്ള ഓരോരോ സാമുദായിക സംഘടനകൾ ഓരോ ദിവസവും പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. പണ്ട് വേണേ അവരുടെ ഗ്രൂപ്പിൽ കയറി നമുക്ക് തേരാപ്പാറ നടന്നൊരു വിശേഷം പറയാറുണ്ട്. ഇപ്പോൾ എന്നാണെന്നറിയോ, അവർക്ക് ഇന്റർനാഷണൽ കൗൺസിൽ വരെ ആയി കഴിഞ്ഞു, 50 പേരെ ഉള്ളൂ. ഇവർക്ക് ഇന്റർനാഷണൽ കൗൺസിൽ ഒക്കെ ഉണ്ടാകുന്നതിനും വരെ നമ്മൾ എവിടെയായിരുന്നാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയുകയാണ് ഈ പീപ്പിൾ ഗ്രൂപ്പ് ഇതിനെ ഇടിച്ച് തകർക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഇതൊരു പീപ്പിൾ ഗ്രൂപ്പായി സ്ട്രോങ് ആകുന്നതിന് മുമ്പ് ഈ വേലി തുറന്നു കിടക്കുന്ന സമയത്ത് നമ്മളെല്ലായിടത്തും എന്നെ എടുത്തു, നമ്മൾ വരുടെ ഉറങ്ങി പോയി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഈ പറയുന്ന സത്യമാണോ? നിങ്ങൾ എപ്പോഴും പേപ്പർ വായിക്കും. ചെറിയ ചെറിയ വെറും സാധാരണക്കാരായി ചിന്തിച്ചിരുന്ന ഓരോ ഗ്രൂപ്പുകൾ ജാതീയ രീതിയിൽ സ്ട്രോങ് ആയി കഴിഞ്ഞിരിക്കുന്നു. അവർ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. ഇപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഫിലിം ഷോ കാണിക്കണമെങ്കിൽ അവരുടെ വലിയ ആളെ കാണണം. പുള്ളിക്ക് 5-ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെങ്കിലും അവരതൊരു സ്ട്രോങ് ആയ ഗ്രൂപ്പായി മാറി.
എന്തുകൊണ്ടാണെന്നറിയാവോ? അവന് ഇപ്പോൾ വെളുത്തതിന് നിങ്ങൾ 4 മാസം പറഞ്ഞപ്പോൾ ആ സാധാരണ ഗ്രൂപ്പ് ഇപ്പോൾ ഒരു വലിയ സ്ട്രോങ് ഹോൾഡായി മാറി. ഇവിടെയാണ് നമുക്ക് കർത്താവ് തരുന്നൊരു വെളിപാട്.
ഹല്ലേലൂയ.
ഇനി ഒരു 4 മാസം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും താഴെ കിടക്കുന്ന 10 പേര് മാത്രമുള്ള ഒരു ജാതീയ സംഘടനയും അവരുടെ അടുക്കൽ പോയി ക്യൂ നിന്ന് പെർമിഷൻ വാങ്ങിക്കാതെ അവരോട് സുവിശേഷം പറയാൻ കഴിയാത്ത നിലയിൽ അവർ സ്ട്രോങ് ആയി മാറും. കാരണം സകല ജാതീയ സുവിശേഷം അറിയിക്കണം എന്നുള്ള ദൈവിക പദ്ധതിക്ക് ഏറ്റവും വിലങ്ങായി നിൽക്കുന്നത് ഓരോരോ പീപ്പിൾ ഗ്രൂപ്പിനെ അതിൽ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ ബൗണ്ടറി അങ്ങ് അടക്കുക.
തിരിച്ചറിയണം, എന്റെ മുമ്പിൽ ആ ഗ്രാമം നടന്നു വരുന്നത് ഞാൻ കാണുന്നു. ആ കാഴ്ചയ്ക്ക് മുമ്പിൽ എന്റെ ഏറ്റവും വലിയ അർജന്റായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് എന്റെ അപ്പന്റെ ഹിതമാണ്. പ്രശ്നം
കർത്താവ് പറയുന്ന പദപ്രയോഗങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
തല ഉയർത്തി നോക്കണം,
തല ഉയർത്തി നോക്കണം. നമ്മൾ പറയുന്നത് സമയമുണ്ട്, നമുക്ക് ഡിലേയാ, ഇനി സമയമുണ്ട്. നമ്മൾ ഈ ഇത് മാത്രമല്ല സമയമുണ്ടെന്ന് പറയുന്നത്, മാനസാന്തരപ്പെടാൻ നമുക്ക് ഇനി സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ ഇനി സമയമുണ്ട്, ആത്മീയമായിട്ട് വളരാൻ ഇനിയും സമയമുണ്ട് എന്ന് നമ്മൾ എല്ലാത്തിനും പറയുന്ന ഒരു കാലമാണ് അല്ലേ. നമ്മൾ ചെറുപ്പക്കാരോടൊക്കെ സുവിശേഷം പറയണ, അവർ പെട്ടെന്ന് പറയും, അച്ചായ അച്ചായനൊക്കെ തകർത്തുവാരി, ഞങ്ങളെ സംബന്ധിച്ച് ഇത് നല്ലൊരു സമയമാണ്, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളും വരും, നിങ്ങളെക്കാൾ ശക്തിയോടെ വരും. അപ്പൊ നാം എവിടെയൊക്കെയോ പ്രാർത്ഥിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ ഇനി ഒരു നല്ല സമയം, ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വരും, ഈ കാര്യങ്ങളെല്ലാം ശരിയായ ശേഷം ഞങ്ങൾ വരും. ഈ ഒരു ഡിലേ ആണ് പിശാചിന്റെ കയ്യിലെ ഏറ്റവും വലിയ ആയുധമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഡിലേയിലെ ഈ 4 മാസത്തിന്റെ ഇടയിലാണ് ഏതാ നമ്മുടെ മറ്റേ ഗ്രൂപ്പുകളെല്ലാം ശക്തന്മാരായി തീർന്നിരിക്കും.
ഞാൻ ഇന്നിവിടെ ബുദ്ധിസത്തെ കുറിച്ചൊരു പ്രസന്റേഷന് വേണ്ടിയായിരുന്നു ബ്രദർ ഇവിടെ നല്ലൊരു പ്രസന്റേഷൻ ചെയ്തുകൊണ്ടാണ് ഞാനത് പോസ്റ്റ്പോൺ ചെയ്തത്. ഒരു മനുഷ്യനും ബുദ്ധിസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനില്ലായിരുന്നു. രണ്ട് കാരണങ്ങളായിരുന്നു. ഒന്ന്, ബുദ്ധിസ്റ്റുകൾ എപ്പോഴും ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ നടുവിൽ അവരെ സാധാരണ കിട്ടാറില്ല. വല്ലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ചെല്ലുമ്പോഴായിരിക്കും ഒരു ലാമായ ചുമല പുതപ്പൊക്കെ പൊതിച്ച് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പ് അന്യപ്പെട്ട് നിൽക്കുന്ന, നമ്മൾ നകന്നു നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. എന്നാൽ മുസ്ലിങ്ങളായിരിക്കുന്ന സമൂഹം നമ്മളോട് വളരെ അടുത്തിരിക്കുന്നുണ്ട്. നാം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ബുദ്ധിസ്റ്റുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറില്ല, വളരെ കുറവാ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുഴപ്പമല്ല, കാരണം നാം ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒത്തിരി വിദൂരമായിട്ട് താമസിക്കുന്ന ആൾക്കാർ ഇവര്. കാരണം ദൈവം, ദൈവത്തെക്കുറിച്ച് അവർ കൺസെപ്റ്റ് ഇല്ലെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങളെല്ലാം ഉയർന്ന തലത്തിലാണ് അനുഭവിക്കാൻ കഴിയുന്ന എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് പീപ്പിൾ ആർ നോട്ട് പ്രേയിങ് ഫോർ ദിസ് ഗ്രൂപ്പ്. ബുദ്ധിസത്തിന് വേണ്ടി ആൾക്കാർ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കാത്തതുകൊണ്ട് അവരുടെ നടുവിലുള്ള ആ മതിലുണ്ടല്ലോ, ഒരു ഭയങ്കര സ്ട്രോങ് ഹോൾഡായി വളർന്നിരിക്കുക. ലാഹോർ സ്പിത്തിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സഹോദരൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ വിശ്വാസം ചോദിക്കുന്നതെന്നറിയാം, എത്ര പേരുണ്ടെന്നാ ചോദിക്കുന്നത്? എത്ര ആത്മാക്കളുണ്ടെന്നാ ചോദിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മാത്യു ബ്രദറിനെ കണ്ടപ്പോൾ പുള്ളിയോട് പറഞ്ഞു, ബ്രദറെ നാട്ടിൽ പോയി രണ്ടു ദിവസം താമസിക്കാൻ മേല, കാരണം നാട്ടിലൊക്കെ 2000-3000 ഉള്ളവന്മാരൊക്കെ നമ്മളെ കണ്ടിട്ട് ഓക്കെ. എന്നും സക്സസിന്റെ പുറകെയാണ് ക്രിസ്തീയ സഭയും പോയിട്ടുള്ളത്. ഇനി നമുക്ക് സക്സസ് അല്ല വലുതെന്ന് പറഞ്ഞാലും നമ്മൾ എന്നാലും എത്രയുണ്ട് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഗ്രഹവിചാരകന്മാരിൽ അവൻ എന്താണ് അന്വേഷിക്കുന്നത്? വിശ്വസ്തത. ദൈവം വിശ്വസ്തതയ്ക്ക് ആണ് പ്രഥമ സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അവിടെയാണ് നിന്നെ അർപ്പിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ ലൂക്ക് ബ്രദറിനെ കണ്ടിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു ദിവസം താമസിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രദർ, ജീസസ് ഈസ് മൈ ഫ്രണ്ട്. 20 വർഷം ലാഹോളി വർക്ക് ചെയ്തിട്ട് ഒരു മനുഷ്യൻ പോലും രക്ഷിക്കപ്പെടാത്ത സ്ഥലത്ത് നിന്ന് വളരെ തുള്ളിച്ചാടിയുന്നുണ്ട് പുള്ളി പറയുക, ജീസസ് ഈസ് മൈ ഫ്രണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യെസ്, നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, യേശുവിന്റെ മുമ്പിൽ പോയിരിക്കൂ സഹോദര, അവന്റെ ക്രൈസിസ് നീ ഏറ്റെടുക്കൂ. അവന് ഇന്ന് എന്നുള്ളതിന് നിനക്ക് എങ്ങനെ 4 മാസമായി എന്ന് നീ തന്നെ പരിശോധിക്കൂ. തല ഉയർത്തു. ഇപ്പോൾ അർജന്റ് കുഞ്ഞാണ്, അവന്റെ പഠിത്തമാണ്. ഇപ്പോൾ അർജന്റ് നിങ്ങളുടെ ജോലിയാണ്. ഇപ്പോൾ അർജന്റ് വീടിന് പെയിന്റ് അടിക്കുന്നതാണ്. ഇപ്പോൾ അർജന്റ് ഈ കാറ് വിറ്റ് മറ്റേ കാറ് വാങ്ങിക്കുന്നതാണ് അല്ല. ഇപ്പോൾ അർജന്റ് തല ഉയർത്തി നോക്കുന്ന ദൈവവൈദ്യലിന് നിന്റെ നേരെ വരുന്ന ഒരു ഗ്രാമത്തെ നിനക്ക് കാണാൻ കഴിയും. പ്രൈസലോ. എന്റെ കർത്താവിന് വേണ്ടി കുറച്ചു ദിവസം കൂടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ 2 മുട്ട കൂടുതൽ ഞാൻ വാട്ടി കഴിക്കും. പക്ഷെ ദൈവരാജ്യം സംബന്ധിച്ച് ജീവിതത്തെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതിനോട് ബന്ധപ്പെടുത്തി മാത്രം വേണം ചിന്തിക്കാൻ. ഞാനിപ്പോൾ തൈര് കഴിക്കുമ്പോൾ ചിന്തിക്കും, തൈര് കഴിച്ചാൽ എനിക്ക് കോൾഡ് ആവും, കോൾഡ് ആയാൽ അടുത്തയാഴ്ചത്തെ എന്റെ യാത്ര. എന്റെ ജീവിതത്തിലെ ആഹാരത്തെയും എന്റെ ജീവിതത്തിലെ വസ്ത്രത്തെയും എന്റെ ജീവിതത്തിലെ യാത്രയും എന്റെ ജീവിതത്തിലെ ഡെയിലി അഫയേഴ്സിനെയും കിങ്ഡവുമായിട്ട് ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ സൗര സൗരന്മാരെ, അതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അർജന്റായിരിക്കുന്ന നീഡ് കർത്താവിന്. ദൈവരാജ്യത്തിൽ ഇങ്ങനെയല്ല കാര്യങ്ങൾ കാണുന്നത്. മനസ്സാദരപ്പെടാൻ ഇനി സമയമുണ്ട്, പാട്ടുപാടാൻ ഇനി സമയമുണ്ട്, അർപ്പിക്കാൻ ഇനി സമയമുണ്ട്, രക്ഷിക്കപ്പെടാൻ ഇനി സമയമുണ്ട് അല്ല. സ്വർഗരാജ്യത്തിലെ കാര്യങ്ങൾ ഇങ്ങനെയല്ല നടക്കുന്നത്. സ്വർഗരാജ്യത്തിന് ഇക്കാര്യം വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. യെശയ്യാവിനോട് ദൈവം പറഞ്ഞിട്ടില്ല നീ പോണം, പറഞ്ഞിട്ടില്ല. ആരെ ഞാൻ അയക്കേണ്ടു, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ. യെശയ്യാവിനോട് പറഞ്ഞിട്ടില്ല നീ പോണെന്ന് പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്നത് പറ പോകാം, പറയാത്തതുകൊണ്ടല്ല ഞങ്ങൾ പോകാത്ത. യെശയ്യാവിനോട് പറഞ്ഞില്ല, യെശയ്യാവിനോട് പറഞ്ഞോ? ഇല്ല. ഈ ദൈവത്തിന്റെ മഹത്വം കണ്ടപ്പോൾ, അവന്റെ ശബ്ദം കേട്ടപ്പോൾ, അവന്റെ ക്രൈസിസ് കണ്ടപ്പോൾ, അവന് പോകാൻ ഒരാളെ വേണമെന്ന് അവൻ നിലവിളിക്കുന്നത് കണ്ടപ്പോൾ യെശയ്യാവ് തന്നെ കൊടുക്കുകയായിരുന്നു. ഇത് എനിക്ക് ആ ദൈവത്തിന്റെ ആ ഈ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഈ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ ആക്കുന്ന ആ കഥ ഞാൻ കുറച്ചും കൂടെ വികാരപരമായിട്ടാണ് വായിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഈ വണ്ടി എടുത്തുകൊണ്ട് അവന്റെ ഒരു വെപ്രാളത്തിലുള്ള യാത്രയുണ്ട് ആളെ വിളിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആ നിലയിൽ കണ്ടപ്പോൾ അതെനിക്ക് ഒരു ഒരു നിറവായ പിക്ചർ ആയിരിക്കുന്നത്. അവൻ ആദ്യം രാവിലെ ഒരു ട്രിപ്പ് അടിച്ചു, ആളെ കൊണ്ടുവന്ന് മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടാക്കി, അവര് വർക്ക് ചെയ്യുന്നത് കണ്ടു. അവര് വർക്ക് ചെയ്ത് കണ്ടപ്പോ അവന് മനസ്സിലായി ഇവന്മാരെ കൊണ്ട് ഈ പണി തീരത്തില്ല. അടുത്ത ട്രിപ്പ് അവൻ 12 മണിക്ക് വീണ്ടും വണ്ടി എടുത്തോണ്ട് പോവുക. അവിടെ നാളെയും കൊണ്ട് അവൻ ഇവിടെ കൊണ്ടുവന്ന് മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുവന്നു അവരെ അവിടെ കൊണ്ടിറക്കി. അവിടെ കൊണ്ടിറക്കിയ ശേഷം അവരുടെ വർക്കെല്ലാം നോക്കി. അപ്പോഴും അവന് മനസ്സിലായി ഇന്നുകൊണ്ട് ഈ വർക്ക് തീരത്തില്ല. അവൻ വീണ്ടും അടുത്ത 3 മണിയായപ്പോ ഉച്ച കഴിഞ്ഞ് വീണ്ടും ഒരു വണ്ടി എടുത്തോണ്ട് പോവുക. നിങ്ങൾ ഇത് വായിക്കുമ്പോ പറ്റിയ രൂപമായിട്ടാ വായിക്കുന്നത്. ഞാൻ വായിക്കുന്നതിനറിയ ഈ വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ ഭാരവ എങ്ങനെയൊരു ഈ പണി തീർക്കാൻ വേണ്ടി അവൻ കിടന്ന് ഓടുക. ആ ഓട്ടത്തിനിടയിൽ വിളിക്കപ്പെട്ട ചിലരാണ് ഞാനും നീയും. പൈസലോ അതിലെ ദുഃഖകരമായ കാര്യം 11 മണി നേരം അടുക്കുമ്പോഴും തന്റെ വേലകളെല്ലാം അങ്ങനെ കിടക്കുന്നു പൂർത്തിയാകുന്നില്ല എന്ന് കണ്ടപ്പോൾ 11 മണിക്കാരനും ഒരേ വേജസ് കൊടുക്കാവൂ പറഞ്ഞ് അവൻ താഴുക. ആര്? യജമാനൻ. എന്നിട്ട് വീണ്ടും വണ്ടി എടുക്കുക. അടുത്ത ട്രിപ്പ്, ലാസ്റ്റ് ട്രിപ്പിൽ അവൻ അവസാനം നിൽക്കുന്ന ചിലരോട് പറഞ്ഞു, ഡോണ്ട് വറി, ഒരു നഷ്ടവും ഞാൻ നോക്കുന്നില്ല. ആദ്യമുള്ളവരുടെ അതേ വേജസ് നിങ്ങൾക്കും തരാം. ഞാൻ ആ വേജസ് അല്ല എനിക്ക് അവിടെ ഇന്റർപ്രിറ്റ് ചെയ്യാൻ ആഗ്രഹം. വേല തികയ്ക്കാൻ വേണ്ടി അവൻ ആ പാടുവിടുന്ന പെട്. ഹല്ലേലൂയ. സഭേ, നീ ആ കാഴ്ച കാണും. അതിൽ 11 മണി നേരത്ത് അവൻ നിന്നെ വിളിക്കുമ്പോൾ നീ മഹാരാജാവായിട്ട് പോക്കറ്റ് കൈയിട്ട് നിൽക്കരുതേ കുഞ്ഞെ. നിനക്ക് ജീവൻ കൊടുത്ത ശേഷവും വീണ്ടും അവനൊരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നതിന് നീ നൊന്തിട്ട് അവന്റെ സ്നേഹം നിന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ച കൂട്ടത്തിൽ, എന്റെ കുടുംബത്തിനു വേണ്ടി ഒരുവൻ മരിച്ച കൂട്ടത്തിൽ, എനിക്ക് വേണ്ടിയും മരിച്ച കൂട്ടത്തിൽ, ഇനിയും ഞാൻ എനിക്കായിട്ടല്ല ജീവിക്കുന്നത്. ഫ്രൈസർ, തിരിച്ചറിയൂ. ദൈവം പറയാതെ തന്നെ യെശയ്യാവ് ഏറ്റെടുക്കും. മറിയോട് പറഞ്ഞില്ല, ശിഷ്യന്മാരെല്ലാം ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിന്നോട് പറയാം, നീ ഇത്ര ലിറ്റർ തൈലം കൊണ്ട് പൊട്ടിച്ചൊഴിച്ചാൽ ഞാൻ നിന്നെ പൊക്കിക്കോളാം, അവരുടെ നടുവിൽ നിനക്ക് 2 താരിഫൊക്കെ തരാം എന്ന് നേരത്തെ പറഞ്ഞില്ല. അവന്മാര് ഒന്നൊരു പാഠം പഠിക്കണം എന്ന് ദൈവം നേരത്തെ പറഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ചല്ല ഇവള് ഈ എണ്ണയൊക്കെ കൊണ്ടുവന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ഇവൾ അകത്ത് ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രീസലോ നിക്കോദിമോസിനോട് പറഞ്ഞില്ലടാ, എന്റെ ശിഷ്യന്മാരായ ഇവന്മാരെല്ലാം ചിന്നിച്ചെതിറി പോകും. ആ ദിവസം 100 റാത്തൽ മൂര് എന്റെ ശവശരീരത്തിൽ നീ ഒഴിച്ച് അവന്മാരെ എല്ലാം ഒന്ന് ചൊടിപ്പിക്കണം എന്ന് നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞില്ല. നിക്കോദിമോസ് അത് ഒരുക്കുകയായിരുന്നു ചെയ്ത്. എത്ര ക്ലാസുകൾ, എത്ര സെഷൻസ്, 100 റാത്തൽ ഒന്ന് കൊടുക്കാവോ, 300 വെള്ളിക്കാശിന്റെ തൈലം ഒന്ന് ഒഴിക്കാവോ ബ്രദർ എന്ന് ചോദിച്ചിട്ട് പോലും നമ്മൾ ഒഴിക്കാതിരിക്കുമ്പോൾ 3 പേർ നമുക്ക് ഒരു ചലഞ്ചാ. 1, ദൈവത്തിന്റെ വേദന ഏറ്റെടുത്ത യെശയ്യാവ് ആരോടും ഒന്നും ഹൃദയം തുറന്ന് പറയാതിരിക്കുമ്പോഴും ഹൃദയത്തിന്റെ അകത്ത് തന്റെ പ്രാണന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ പോകുന്നവന് മുൻകൂറായി വെച്ചിരിക്കുന്ന തൈലം. ഒരു രഹസ്യ ശിഷ്യനായിട്ട് ക്രൂശിന് പിറകിൽ നിൽക്കുമ്പോൾ തക്ക സമയത്ത് 100 റാത്തൽ മൂര് കൊണ്ട് എന്റെ കർത്താവിന്റെ ശവശരീരത്തിൽ കൊണ്ട കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യേശു അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇവൻ അതിന് യോഗ്യനാണ് എന്ന് പറഞ്ഞ് തന്നെ തന്നെ കൊടുത്തവനായ നിക്കോദിമോസും യോസഫും. സോഹരന്മാരെ, ഇപ്പോൾ റോയ് ആയിട്ടാണ് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത്. ദൈവത്തിന്റെ മുന്നിൽ പോകൂ, ദൈവം നിന്നോട് ആത്മാവിൽ സംസാരിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, മൈ ലൈഫ്, എന്റെ മുന്നോട്ടുള്ള ജീവിതം ദൈവരാജ്യത്തിന്റെ പാതയിൽ അർപ്പിക്കപ്പെടാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പഠനം അതിന്റെ പന്താവിൽ നടക്കുമ്പോഴും ദൈവത്തെ കാത്തിരിക്കുന്നതിനനുസരിച്ച് കാല് പറയുന്ന ഒരു അനുഭവം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകും. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഈ വേദോസം ഇനിയും പഠിച്ചാൽ ഇനിയും നല്ലതായിട്ട് വേണേൽ പ്രസംഗിക്കാൻ പറ്റിയെന്നിരിക്കാം. പക്ഷെ അതിനപ്പുറത്ത് എന്റെ ഹൃദയത്തിലെ ആഗ്രഹം സ്പെൻഡ് ടൈം വിത്ത് ഗോഡ് മോർ. ആ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കാല് പറയുവാനും നിന്നെ നിന്റെ ബലഹീനതയ്ക്കും നിന്റെ ശക്തിക്കും നിന്റെ കഴിവുകേടിനും അപ്പുറം നിറച്ച് നിന്നെ ഉയർത്തുവാനും കഴിയുന്ന ഒരു കർത്താവ് നിനക്ക് സഫീഷ്യന്റ് ആണെന്ന് നീ അറിയും. അവനിൽ ആശ്രയം വെക്കും. ഹല്ലേലൂയ. അവന്റെ അടുക്കൽ പോയിട്ട് അവന്റെ ഹൃദയത്തിന്റെ വേദന ഏറ്റെടുക്കും. യെസ്, ഹല്ലേലൂയ. ഈ നല്ല കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ട്രിപ്പ് അടിച്ച ശേഷമാ അവനും വേലക്കാരി ഇത്രയും പേരെ കിട്ടിയത്. അവസാനം അവൻ വീണ്ടും വണ്ടി എടുത്തോണ്ട് നിന്റെ പുറകെ വരുമ്പോൾ
കുഞ്ഞെ, നീ ആദ്യം അവനോട് പറയണം, ഇന്ന് ഈ പ്രാർത്ഥനയിൽ നീ പറയണം, ഫാദർ ഫാദർ, ഞാൻ നിനക്ക് ആദ്യം പുരോഹിതയാണ്. ഹല്ലേലൂയ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org